പച്ചമുന്തിരിങ്ങ തിന്നുന്നതിന്റെ പല്ലേ പുളിക്കേ ഉള്ളൂ. ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദാ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ചു മിസ്രീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല. ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എന്റെ നിയമം ലംഘിച്ചു കളഞ്ഞു എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഇനി അവരെല്ലാവരും എന്റെ തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും യഹോവയെ അറിയയില്ല എന്ന് ഉപദേശിക്കയില്ല. യഹോവയെ അറിയുക എന്ന് ഉപദേശിക്കയില്ല. അവർ ആബാലവൃദ്ധ എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യം മോചിക്കും. അവരുടെ പാപം ഇനി ഓർക്കുകയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. സൂര്യനെ പകൽ വെളിച്ചതിനും ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയും വ്യവസ്ഥയെ രാത്രി വെളിച്ചതിനും നിയമിച്ചിരിക്കുന്നവനും കടലിലെ തിരകൾ അലറുവാൻ തക്കുന്നവനെ ഇളക്കുന്നവനും സൈന്യങ്ങളുടെ യഹോവ എന്ന നാമമുള്ളവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഈ വ്യവസ്ഥ എന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകുന്നുവെങ്കിൽ ഇസ്രായേൽ സന്തതിയും സദാകാലം എന്റെ മുമ്പിൽ ഒരു ജാതിയാകാതെ വണ്ണം മുടിഞ്ഞു പോകുമെന്ന് യഹോവയുടെ അരുളപ്പാട്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. നീരെ ആകാശത്തെ ഇളക്കുവാനും തലേ ഭൂമിയുടെ അടിസ്ഥാനങ്ങളെ ചോർന്ന് ചെയ്യുവാനും കഴിയുമെങ്കിൽ ഞാനും ഇസ്രായേൽ സന്തതിയൊക്കെയും അവർ ചെയ്ത സകലവും നിമിത്തം തള്ളിക്കളയുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ നഗരമാണ് നേൽ ഗോപുരം മുതൽ കോൺവാതിൽ വരെ യഹോവയ്ക്കായി പണിയാനുള്ള കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അളവ് ചരട് പിന്നെയും നേരെ ഗാലേബ് കുന്നിലേക്ക് ചെന്ന് ഗോപുരത്തിലേക്ക് വിരിയും. ശവങ്ങൾക്കും വെണ്ണീറിനും ഉള്ള താഴ്വര മുഴുവനും കിദ്രോൻ തോട് വരെയും കിഴക്കോട്ട് കുതിരവാതിലിന്റെ കോണ് വരെയുമുള്ള നിലങ്ങൾ മുഴുവനും യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കും. അതിനെ ഇനി ഒരു നാളും പറിച്ചു കളയുകയില്ല, ഇടിച്ചു കളയുകയില്ല. യഹൂദ രാജാവായ സീദോക്കിയാവിന്റെ 10-ാം ആണ്ടിൽ നെബൂഖദ്നേസറിന്റെ 11-ാം ആണ്ടിൽ തന്നെ യഹോവയ്ക്ക് നിരീമ്യ ഉണ്ടായ അരുളപ്പാട്. അന്ന് ബാബേൽ രാജാവിന്റെ സൈന്യം യെരുശലേമിനെ നിരോധിച്ചിരുന്നു. സീരേമ്യ പ്രവാചകനോ യഹൂദ രാജാവിന്റെ അരമനയുടെ കാവൽ പ്രമറ്റത്ത് അടയ്ക്കപ്പെട്ടിരുന്നു. ഞാൻ ഈ നഗരത്തെ ബാബേൽ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും, അവൻ അവനെ പിടിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നുവെന്നും യഹൂദ രാജാവായ സിദേക്കിയാവ് കൽദയരുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോകാതെ ബാബേൽ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവൻ ഇവരുമായി വായോട് വായി സംസാരിക്കുകയും കണ്ണോട് കണ്ട് കാണുകയും ചെയ്യും. അവൻ സിദേക്കിയാവെ ബാബേലിലേക്ക് കൊണ്ടുപോകും. ഞാൻ അവനെ സന്ദർശിക്കും വരെ അവൻ അവിടെ ഇരിക്കും. നിങ്ങൾ കൽദയരോട് യുദ്ധം ചെയ്താലും നിങ്ങൾക്ക് സൗഖ്യം ഉണ്ടാകില്ല എന്ന് യഹോവയുടെ അരുളപ്പാട് എന്നും നീ പ്രവചിപ്പാൻ എന്തെന്ന് പറഞ്ഞ് യഹൂദ രാജാവായ സിദേക്കിയാവ് അവനെ ഇവിടെ അടച്ചിരുന്നു. യിരെമ്യാവ് പറഞ്ഞത് യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായ എന്തെന്നാൽ നിന്റെ ഇളയപ്പനായ ശല്ലൂമിന്റെ മകൻ ഹനമേയേൽ നിന്റെ അടുക്കൽ വന്നു. അനാഥോത്തിലെ എന്റെ നിലം മേടിച്ചു കൊള്ളുക, അത് മേടിപ്പാൻ തക്കണം വീണ്ടെടുപ്പിന്റെ അവകാശം നിനക്കുള്ളതല്ലോ എന്ന് പറയും. യഹോവ അരുളി ചെയ്തതുപോലെ എന്റെ ഇളയപ്പന്റെ മകൻ ഹനമേയേൽ കാവൽ പ്രമിച്ചത് എന്റെ അടുക്കൽ വന്നു. ബെന്യാമീൻ ദേശത്ത് അനാഥോത്തിലെ എന്റെ നിലം മേടിക്കണമേ, അവകാശം നിനക്കുള്ളതല്ലോ, വീണ്ടെടുപ്പും നിനക്കുള്ളത്. നീ അത് മേടിച്ചുകൊള്ളണമെന്ന് എന്നോട് പറഞ്ഞു. അത് യഹോവയുടെ അരുളപ്പാടെന്ന് ഞാൻ ഗ്രഹിച്ചു. അങ്ങനെ ഞാൻ ഇളയപ്പന്റെ മകൻ ഹനമേയേലിനോട് അനാഥോത്തിലെ നിലം മേടിച്ചു. വില 17 ശേക്കൽ വെള്ളി തൂക്കി കൊടുത്തു. ആധാരമെഴുതി മുദ്രയേറ്റു സാക്ഷികളെ കൊണ്ട് ഒപ്പിട്ടുവച്ച ശേഷം ഞാൻ പണം അവന് തുലാസിൽ തൂക്കി കൊടുത്തു. ഇങ്ങനെ ന്യായവും പതിവും അനുസരിച്ച് മുദ്രയിട്ടിരുന്നതും തുറന്നിരുന്നതുമായ ആധാരങ്ങൾ ഞാൻ വാങ്ങി. ഇളയപ്പന്റെ മോനായ ഹനമേയേലും ആധാരത്തിൽ ഒപ്പിട്ടിരുന്ന സാക്ഷികളും കാവൽ പുറമറ്റത്ത് ഇരുന്നിരുന്ന യഹൂദന്മാരൊക്കെയും കാണുക ആധാരം മഹസയാവിന്റെ മകനായ നേര്യാവിന്റെ മകൻ ബാരൂഖിന്റെ പക്കൽ കൊടുത്തു. അവൾ കേൾക്ക ഞാൻ ബാരൂഖിനോട് കൽപ്പിച്ചത് എന്തെന്നാൽ ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു, മുദ്രയിട്ടിരിക്കുന്നതും തുറന്നിരിക്കുന്നതുമായ ഈ ആധാരങ്ങളെ മേടിച്ച് അവ ഏറിയ കാലം നിൽപ്പാൻ തക്കവണ്ണം ഒരു മൺപാത്രത്തിൽ വെക്കുക. ഇനി ഈ ദേശത്തെ വീടുകളും നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ക്രയവിക്രയം ചെയ്യുമെന്ന് ഇസ്രയേലിന്റെ ദൈവമായ യഹോവയായ സൈന്യങ്ങളുടെ യഹോവ അരളി ചെയ്യുന്നു. അങ്ങനെ ആധാരം നേര്യാവിന്റെ മകനായ ബാരൂഖിന്റെ പക്കൽ ഏൽപ്പിച്ച ശേഷം ഞാൻ യഹോവയോട് പ്രാർത്ഥിച്ചത് എന്തെന്നാൽ അയ്യോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീറ്റ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. നിനക്ക് അസാധ്യമായ ഒന്നുമില്ല. നീ 1000 തലമുറയോളം ദയ കാണിക്കുകയും പിതാക്കന്മാരുടെ അകൃത്യത്തിന് അവരുടെ ശേഷം അവരുടെ മക്കളുടെ മാർവിടത്തിൽ പകരം കൊടുക്കുകയും ചെയ്യുന്നു. മഹത്വവും വല്ലഭത്വമുള്ള ദൈവമേ, സൈന്യങ്ങളുടെ യഹോവായ നല്ലോ നിന്റെ നാമം. നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാകുന്നു. ഓരോരുത്തരും അവനവന്റെ നടപ്പിന്റെ പ്രവൃത്തികളുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കേണ്ടതിന് നീ മനുഷ്യരുടെ എല്ലാ വഴികളിന്മേലും ദൃഷ്ടി വയ്ക്കുന്നു. നീ മിസ്രയീൽ ദേശത്തെ ഇന്നുവരെയും ഇസ്രായേലിന്റെ മറ്റു ശിഷ്യൻ മറ്റേ മനുഷ്യരുടെ ഇടയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചു. ഇന്നുള്ളതുപോലെ നിനക്കൊരു നാമം സമ്പാദിക്കുകയും നിന്റെ ജനമായ ഇസ്രയേലിനെ അടയാളങ്ങൾ കൊണ്ടും അത്ഭുതങ്ങൾ കൊണ്ടും ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും മഹാഭീതി കൊണ്ടും ഇസ്രയേൽ ദേശത്ത് നിന്ന് കൊണ്ടുവരികയും അവരുടെ രാക്കന്മാർക്ക് കൊടുക്കാൻ നീ അവരോട് സത്യം ചെയ്തതായി പാലും തേനും ഒഴുകുന്ന ഈ ദേശത്തെ അവർക്ക് കൊടുക്കുകയും ചെയ്തു. അവർ അത് കടന്നു അതിനെ കൈവശമാക്കി. എങ്കിലും അവർ നിന്റെ വാക്ക് അനുസരിച്ചില്ല, അനുസരിക്കുകയോ നിന്റെ ന്യായപ്രമാണം പോലെ നോക്കി നടക്കുകയോ ചെയ്തില്ല. ചെയ്യുവാൻ നീ അവരോട് കൽപ്പിച്ചതൊന്നും അവർ ചെയ്തില്ല. അതുകൊണ്ട് ഈ അനാസമൊക്കെയും നീ അവർക്ക് കൽപ്പിച്ചിരിക്കുന്നു. ഇതാ വാടകൾ പിടിക്കേണ്ടതിന് അടുപ്പിക്കുന്നു. വാളും ക്ഷാമവും മഹാമാരിയും ഹേതുവായി ഈ നഗരം അതിന് നേരെ യുദ്ധം ചെയ്യുന്ന കൽദയരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. നീ അതിൽ ചെയ്തത് സംഭവിച്ചിരിക്കുന്നു, നീ അത് കാണുന്നുവല്ലോ. യഹോവയായ കർത്താവെ, നഗരം കൽദയരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കെ നിലം വിലയ്ക്ക് മേടിച്ചതിന് സാക്ഷികളെ വെക്കുവാൻ നീ എന്നോട് കൽപ്പിച്ചുവല്ലോ. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാവിനുണ്ടായതെന്തെന്നാൽ, ഞാൻ സകല ജനത്തിന്റെയും ദൈവമായി യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഈ നഗരത്തെ കൽദയരുടെ കയ്യിലും ബാബേൽ രാജാവായ നെബൂഖദ്നേസറിന്റെ കയ്യിലും ഏൽപ്പിക്കും. അത് നിന്നെ പിടിക്കും. ഈ നഗരത്തിന് നേരെ യുദ്ധം ചെയ്യുന്ന കൽദയർ കടന്ന് നഗരത്തിന് തീവെച്ച് അതിനെ എന്നെ കോപിപ്പിക്കേണ്ടതിന് മേൽപ്പുരകളിൽ വെച്ച് ബാലിന് ധൂപം കാട്ടി അന്യദേവന്മാർക്ക് പാനീയവലി ഉയർന്നിരിക്കുന്ന വീടുകളോടുകൂടെ ചുട്ടുകളയും. ഇസ്രയേൽ മക്കളും യഹൂദാ മക്കളും ബാല്യം മുതൽ എനിക്ക് അനിഷ്ടമായുള്ളത് മാത്രം ചെയ്തു വന്നു. ഇസ്രയേൽ മക്കൾ തങ്ങളുടെ കൈകളുടെ പ്രവൃത്തികൾ കൊണ്ട് എന്നെ കോപിപ്പിച്ചതേ ഉള്ളൂ എന്ന് യഹോവയുടെ അരുളപ്പാട്. അവർ ഈ നഗരത്തെ പണ്ട് നാൾ മുതൽ ഇന്നുവരെയും ഞാൻ അതിനെ എന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയത്തക്കവണ്ണം അതിലേക്ക് കോപവും ക്രോധവും വരുത്തിയിരിക്കുന്നു. എന്നെ കോപിപ്പിക്കേണ്ടതിന് ഇസ്രയേൽ മക്കളും യഹൂദാ മക്കളും രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാരും പ്രവാചകന്മാരും യഹൂദാ പുരുഷന്മാരും യെരുശലേം നിവാസികളും ചെയ്ത സകല ദോഷവും നിമിത്തം തന്നെ അവർ മുഖമല്ല പുറമത്രേ എനിക്ക് തിരിച്ചിരിക്കുന്നത്. ഞാൻ ഇടവിടാതെ അവരെ ഉപദേശിച്ചു, പഠിച്ചിട്ടും ഉപദേശം കൈക്കൊള്ളാൻ അവർക്ക് മനസ്സിലിച്ചില്ല. എന്റെ നാമം വിളിച്ചിരിക്കുന്ന ആലയത്തെ അശുദ്ധമാക്കുവാൻ തക്കോണം അവർ അതിൽ ലേറ്റ് വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചു. മോലേക്കിനെ തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും രക്ഷിപ്പിക്കേണ്ടതിന് അവർ ദൻഹിന്നും താഴ്വരയിൽ ബാലിന്റെ പൂജാരികളെ പണിതു. ഈ മ്ലേച്ഛതകളെ പ്രവർത്തിച്ച് യഹൂദയെ കൊണ്ട് പാപം ചെയ്യിപ്പാൻ ഞാൻ അവരോട് കൽപ്പിച്ചിട്ടില്ല, എന്റെ മനസ്സിൽ തോന്നിയിട്ടുമില്ല. ഇപ്പോൾ വാൾ, ക്ഷാമം, മഹാമാരി എന്നിവയാൽ ബാബേൽ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നുവെന്ന് നിങ്ങൾ പറയുന്ന ഈ നഗരത്തെ കുറിച്ച് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ കോപവും ക്രോധവും മഹാരോഷത്തിലും ഞാൻ അവരെ നീക്കിക്കളഞ്ഞ സകല ദേശങ്ങളിൽ നിന്നും ഞാൻ അവരെ ശേഖരിക്കും. ഞാൻ അവരെ ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തി അതിൽ നിർഭയമായി വസിക്കുമാറാക്കും. അവർ എനിക്ക് ജനമായി, ഞാൻ അവർക്ക് ദൈവമായിരിക്കും. അവർക്കും അവരുടെ ശേഷം അവരുടെ മക്കൾക്കും ഗുണം വരത്തക്കവണ്ണം അവർ എന്നേക്കും ഭയപ്പെടേണ്ടതിന് ഞാൻ അവർക്ക് ഏക മനസ്സും ഏക മാർഗവും കൊടുക്കും. ഞാൻ അവരെ വിട്ടു പിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും എന്നിങ്ങനെ ഞാൻ അവരോട് ശാശ്വത നിയമം ചെയ്യും. അവർ എന്നെ വിട്ടുമാറാതെ ഇരിക്കാൻ എനിക്കുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിലാക്കും. ഞാൻ അവരെ സന്തോഷിച്ച് അവർക്ക് ഗുണം ചെയ്യും. ഞാൻ പൂർണ്ണതയോടും പൂർണ്ണ മനസ്സോടും കൂടി അവരെ ഈ ദേശത്ത് നടും. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഈ ജനത്തിന് ഈ വലിയ അനർത്ഥമൊക്കെയും വരച്ചതുപോലെ തന്നെ ഞാൻ അവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന എല്ലാ നന്മയും അവർക്ക് വരുത്തും. മനുഷ്യനും മൃഗവും ഇല്ലാതെ ശൂന്യമായിരിക്കുന്നു, കൽദയരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ പറയുന്ന ഈ ദേശത്ത് അവർ നിലങ്ങളെ വിലയ്ക്ക് മേടിക്കും. ഞാൻ അവരുടെ പ്രവാസികളെ മടക്കി വരുത്തുന്നത് കൊണ്ട് ബെന്യാമിൻ ദേശത്തും യെരുശലേമിനും ചുറ്റുമുള്ള പ്രദേശങ്ങളിലും യഹൂദ പട്ടണങ്ങളിലും മലനാട്ടിലെ പട്ടണങ്ങളിലും രാജീതിലെ പട്ടണങ്ങളിലും തെക്കേ പട്ടണങ്ങളിലും ആളുകൾ നിലങ്ങളെ വിലയ്ക്ക് മേടിച്ച് ആധാരങ്ങളിൽ മുദ്രയിട്ട് സാക്ഷികളെയും വെക്കുന്ന യഹോവയുടെ അരുളപ്പാട്. യിരെമ്യാവ് കാവൽ പെരുമുറ്റത്ത് അടയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ യഹോവയുടെ അരുളപ്പാട് രണ്ടാം പ്രാവശ്യം അവനുണ്ടായിരുന്നെന്നാൽ അതിനെ അനുഷ്ഠിക്കുന്ന യഹോവ അതിനെ നിവർത്തിപ്പാൻ നിർണയിക്കുന്ന യഹോവ, യഹോവ എന്ന നാമം ഉള്ളവൻ തന്നെ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായുള്ള കാര്യങ്ങളെ ഞാൻ നിനക്ക് അറിയിക്കും. വാടകൾക്കും വാളിനും പുതിയ എതിരെ തഴുത്തു നിൽക്കേണ്ടതിനായി ഈ നഗരത്തിൽ പൊളിച്ചിട്ടിരിക്കുന്ന ഭീതികളെയും യഹൂദരാജാക്കന്മാരുടെ അരവനകളെയും കുറിച്ച് ഇസ്രായേലിന്റെ ദൈവമായി യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അവർ കൽദയരോട് യുദ്ധം ചെയ്യാൻ ചെല്ലുന്നു, എന്നാൽ അത് ഞാൻ എന്റെ കോപത്തിലും എന്റെ ക്രോധത്തിലും സമീപിച്ചിരിക്കുന്ന മനുഷ്യരുടെ ശവങ്ങൾ കൊണ്ട് അവയെ നിറപ്പാൻ അത്രേ. അവരുടെ സകല ദോഷ നിമിത്തം ഞാൻ എന്റെ മുഖത്തെ ഈ നഗരത്തിന് അറച്ചിരിക്കുന്നു. ഇതാ ഞാൻ രോഗശാന്തിക്കും ആരോഗ്യം വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിന്റെയും സത്യത്തിന്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. ഞാൻ യഹൂദരുടെ പ്രവാസികളെയും ഇസ്രായേലിന്റെ പ്രവാസികളെയും മടക്കി വരുത്തി പണ്ടത്തെ പോലെ അവർക്ക് അഭിവൃദ്ധി വരുത്തും. അവരെന്നോട് പിഴച്ചതായ സകല അകൃത്യങ്ങളെ ഞാൻ നീക്കി അവരെ ശുദ്ധീകരിക്കുകയും അവർ പാപം ചെയ്ത് എന്നോട് ദ്രോഹിച്ചതായ സകല അകൃത്യങ്ങളെ മോചിക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ചെയ്യുന്ന എല്ലാ നന്മയെയും കുറിച്ച് കേൾക്കുന്ന സകല ജാതികളുടെയും മുമ്പാകെ അത് എനിക്ക് ആനന്ദ നാമവും പ്രശംസയും മഹത്വമായിരിക്കും. ഞാൻ അതിന് വരുത്തുന്ന എല്ലാ നന്മയും നിമിത്തവും സർവ്വസമാധാന നിമിത്തവും അവർ പേടിച്ച് വിറയ്ക്കും. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്കെഴുതിയ ലേഖനം 2 അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിലെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടക്കുന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുൻപേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായതും ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രവൃത്തിയ കോപത്തിന്റെ മക്കളായിരുന്നു. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടി ജീവിപ്പിക്കുകയും കൃപയാലത്രയോഗങ്ങളിൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ നമ്മെ കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അന്ത്യദിനത്തെ വരും കാലങ്ങൾ കാണിക്കേണ്ടതിന് ക്രിസ്തുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല. നാം അവന്റെ കൈപ്പിണിയായ സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശു സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവനെ മുന്നൊരുക്കിയിരിക്കുന്നു. ആകയാൽ നിങ്ങൾ മുൻപേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൽ കയ്യാളുള്ള പരിശോധനയേറ്റ് പരിശോധനക്കാർ എന്ന പേരുള്ളവരാൽ അഗ്രിയർമ്മക്കാർ എന്ന് വിളിച്ചപ്പെട്ടിരുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോടെ സമ്മതമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്ത് ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുകയും മുൻപേ ദൂരസ്ഥരായിരുന്നു നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായ പ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടിച്ചു രുചിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പാക്കുവാൻ തന്നെ. അവൻ വന്നു ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിലേക്ക് പ്രവേശനമുണ്ട്. ആകയാൽ നിങ്ങളിനി അന്യന്മാരും അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്നു. കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വാണ്ടിരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന് നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. ചാപ്റ്റർ 4. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാകും വണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന സമ്പത്തിൽ കടപ്പാൻ ശ്രമിക്കുകയും ചെയ്യുകയും സമാധാന ബന്ധത്തിൽ കടപ്പാൻ ശ്രമിക്കുകയും ചെയ്യുകയും നിങ്ങളെ വിളിച്ചപ്പോൾ ഏകപ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതേ ഉള്ളവനും എല്ലാവരാലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. എന്നാൽ നമ്മിൽ ഓരോരുത്തരുടെ ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിനൊത്തോണം കൃപ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധഭാവങ്ങളിലേക്ക് ഇറങ്ങിയെന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിറക്കേണ്ടതിന് സ്വർഗാതിസ്വർഗത്തിന് മീതെ കയറിയതിനുമാകുന്നു. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേശാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണമായ പ്രായത്തിന്റെ അളവും പ്രാപിച്ചുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കുമാകുന്നു. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയണമെന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കോണ ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞിടുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. ശരീരം മുഴുവനും യുക്തമായി ചേർന്നും ഏകീഭവിച്ചും ഓരോ അംഗത്തിന്റെ അതത് വ്യാപാരത്തിന് ഒത്തവണ്ണം ഉദവിലെത്താനുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. ആകെയാൽ ഞങ്ങളുടെ താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, വ്യാധികൾ നിങ്ങളുടെ വ്യസബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവിതത്തിൽ നാറുന്നു. മനം തളമ്പിച്ചു പോയവർ ആകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളോ യേശു സത്യമുള്ളതുപോലെ അവനെ കുറിച്ച് കേട്ട് അവന് ഉപദേശം ലഭിച്ചു എങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് തതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചു നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ചൊല്ലുകയും ആകയാൽ കോഴ്സ്ക്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പിക്കുകയും നാം തമ്മിൽ അവയവങ്ങളല്ലോ കോപിച്ചാൽ പാപം ചെയ്യാതിരിക്കുകയും സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. പിശാചിന് ഇടം കൊടുക്കരുത്. കള്ളനെ കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്ക് എത്രയേ വേണ്ടത്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയവർദ്ധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അതിനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. എല്ലാ കയ്പും കോപവും ക്രോധവും കൂറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുകയും ആകയാൽ പ്രിയമക്കളെന്നപോലെ 5 ആകയാൽ പ്രിയമക്കളെന്നപോലെ നിരത്തെ അനുവദിപ്പിക്കുകയും ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ചു നമുക്ക് വേണ്ടി തന്നെ താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടത്തുകയും ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറവുപോലും അരുത്. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം പൊട്ടച്ചൽ കളിവാക്കൈങ്ങൻ ചേർച്ച ഇല്ലാത്ത ഒന്നും അരുത്. സ്തോത്രം അത്രേ വേണ്ടത്. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി ഇവർക്ക് ആർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസന്ധങ്കത്തോടെ മേൽ വരുന്നു. നിങ്ങൾ അവരുടെ കൂട്ടാളികളായിരുന്നത് മുൻപേ നിങ്ങൾ ഇരുളായിരുന്നു. ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുകയും സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തി കൂട്ടാളികളാകരുത്. അവയെ ശാസിക്ക അത്രയേ വേണ്ടത്. അവർ ഗുണമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാകുന്നു. അവയെ ശാസിക്കുമ്പോഴോ സ്വയത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ വെളിവല്ലോ. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാ, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുകയും ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുകയും ബുദ്ധിജനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുകയും വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവനും എല്ലായ്പ്പോഴും എല്ലാത്തിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുകയും ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുകയും സ്വർഗത്തിൽ വസിക്കുന്നതിനായല്ലോവേ നിങ്ങളിലേക്ക് ഞാനിന്റെ കണ്ണുയർത്തുന്നു. ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിന്റെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക്. അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. യഹോവ നിങ്ങളോട് കൃപ ചെയ്യണമേ, ഞങ്ങളോട് കൃപ ചെയ്യണമേ. ഞങ്ങൾ നിന്നെ സഹിച്ച് മടുത്തിരിക്കുന്നു. പുയ്യന്മാരുടെ പരിഹാസവും അഹങ്കാരികളും നിന്നെയും സഹിച്ച് ഞങ്ങൾ ഞങ്ങളുടെ മനം ഏറ്റവും മടുത്തിരിക്കുന്നു. യഹോവയെ ആഴത്തിൽ ഞാൻ എന്നോട് നിലവിളിക്കുന്നു. കർത്താവേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ, നിന്റെ ചെവി എന്റെ ജാതകങ്ങൾക്ക് ശ്രദ്ധിച്ചിരിക്കണമേ. യഹോവയെ നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവെ ആർ നിലനിൽക്കും? എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കണം നിന്റെ പക്കൽ വിമോചനമുണ്ട്. ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എന്റെ ഉള്ളം കാത്തിരിക്കുന്നു, അവന്റെ വചനത്തിൽ നിന്ന് പ്രത്യാശ വെച്ചിരിക്കുന്നു. വിശ്വസനായി കാത്തിരിക്കുന്നവരെക്കാൾ എന്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ഇസ്രയേലെ, യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. യഹോവയ്ക്ക് കൃപയും അവന്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുണ്ട്. അവൻ ഇസ്രയേലിനെ അവന്റെ അകത്തങ്ങളിൽ നോക്കുകയും വീണ്ടെടുക്കും. യഹോവയെ ജീവിക്കുമാകുന്നു ബാധിക്കുന്നു.
നമുക്ക് പ്രാർത്ഥിക്കാം. പാറയ്ക്കുമോ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യവതരം തന്നേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഓശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ ധന്യതിരുനാമം മഹതീകരിക്കപ്പെടുമാറാകട്ടെ. സൗത്രസുഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ ആദരവോട് സ്വാഗതം ആശംസിക്കുന്നു. അനുഗ്രഹീതമായ ഒരു ദിനം ഈ ബുധനാഴ്ച വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ഒരേ മനസ്സോടുകൂടെ വീണ്ടും ദൈവസന്നിധിയിൽ ആശ്രയിക്കുവാനും അനുനിമിഷം നമുക്ക് ചൊരിഞ്ഞു തരുന്ന വലിയ കരുതലുകളെ അവർ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ മഹത്വപ്പെടുത്തുവാനും ദൈവം ഒരുക്കി തന്ന ഏറ്റവും വിലയേറിയ ഈ നിമിഷത്തെ ഓർത്ത് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാം. ലോകത്തിന്റെ തിരക്കുകളിൽ അകപ്പെട്ടു പോകാതെ അല്പസമയം അവയൊക്കെ വിസ്മരിച്ചുകൊണ്ട് ശാന്തമായി ദൈവം തന്ന ഈ നിമിഷം ദൈവമഹത്വത്തിനുവേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ തക്കോണം ദൈവം ഇടയാക്കി തീർക്കട്ടെ. ഈ ശുശ്രൂഷയില് തുടക്കം കുറിക്കുകയും ഇപ്പോൾ എന്നെ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന ഭദ്രാസനത്തിന്റെ മെത്രാപോലീസായി വളരെ ആർദ്രവോടുകൂടി ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഈ പ്രാർത്ഥനയിൽ സംഗമിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയും പ്രത്യേക കുറിപ്പെട്ട മാമനച്ചൻ, അതുപോലെ തന്നെ വി സി വർഗീസ് അച്ഛൻ, ഐസക് വിപ്രകാശച്ചൻ, സക്കറിയ റംബാച്ചൻ, സൂര്യൻചാര്യമാൻ, ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് സെന്റ് തോമസ് കത്തീഡ്രലിന്റെ അങ്കണത്തിൽ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. നമ്മുടെ ഈ ഒരുമിച്ചുള്ള ഈ കൂട്ടായ്മ കൂടുതൽ ദൈവകൃപയ്ക്ക് മുഖാന്തരമായി തീരുവാൻ ദൈവം പറയാൻ ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ഇപ്പോഴും ആലപിക്കുന്നതാണ്. സുവിശേഷ ഗീതങ്ങളിലെ 213-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 213-ാമത്തെ ഗീതം ചേർന്ന് ആലപിക്കുക. സ്തുതി സ്തുതി അൻപാനവേ സ്തുതികളിലുണ്ടതേ നാഥൻ നാടോറും ചെയ്യുന്ന നന്മകളോർത്തു പാടുക നീ എന്നും മാനമേ, പാടുക നീ എന്നും മാനമേ. അമ്മയെ പോലെ താതൻ ചടച്ചിടുന്നു സമാധാനമായി കിടന്നുറങ്ങാ തന്റെ മാറിൽ ദിനം ദിനമാ, തന്റെ മാറിൽ ദിനം ദിനമാ. സ്തുതി സ്തുതി എന്നാലേ സ്തുതികളിലുണ്ടതേ ോറും ചെയ്യുന്ന നന്മകളോർത്തു പാടുക നീ എന്നും മാനമേ, പാടുക നീ എന്നും മാനമേ. കഷ്ടങ്ങളേറിടുമ്പോ എനിക്കേറ്റമാടുത്ത തുണയാ ഘോരവൈരിയിൻ നാടുവിലവൻ മേശയെനിക്കൊരുക്കുമല്ലോ, മേശയെനിക്കൊരുക്കുമല്ലോ. സ്തുതി സ്തുതി എന്നാലേ സ്തുതികളിലുണ്ടതേ നാഥൻ നാൾതോറും ചെയ്യുന്ന നന്മകളോർത്തു പാടുക നീ എന്നും മാനമേ, പാടുക നീ എന്നും മാനമേ. പാരത്താൽ വാലങ്ങിടിലും സ്ഥിരാരോഗത്താൽ അലങ്ങിടിലും പിളർന്നീടുമോരാടി പിണരാ തന്നിടുന്നു രോഗസൗഖ്യം, തന്നിടുന്നു രോഗസൗഖ്യം. സ്തുതി സ്തുതി എന്നാലേ സ്തുതികളിലുണ്ടതേ നാഥൻ നാൾതോറും ചെയ്യുന്ന നന്മകളോർത്തു പാടുക നീ എന്നും മാനമേ, പാടുക നീ എന്നും. സഹായ ശൈലമാവൻ സങ്കേതവും കോട്ടയും താ നടുങ്ങിടുവില്ലായതിനാ തൻ കരുണ ബഹുലപദ, തൻ കരുണ ബഹുലപദ. സ്തുതി സ്തുതി എന്നാലേ സ്തുതികളിലുന്നതേ നാഥൻ നാൾതോറും ചെയ്യുന്ന നന്മകളോർത്തു പാടുക നീ എന്നും മാനമേ, പാടുക നീ എന്നും മാനമേ. സിംഹങ്ങളാലറിടിലും പല സിംഹങ്ങൾ പേരും ബാബുകൾ ചവിട്ടി സ്ഥലമേരിച്ചിടുമേ അവയിലും ജയം നേടുമേ, അവയിലും ജയം നേടുമേ. സ്തുതി സ്തുതി എന്നാലേ സ്തുതികളിലുന്നതേ നാഥൻ നാൾതോറും ചെയ്യുന്ന നന്മകളോർത്തു പാടുക നീ എന്നും മാനമേ, പാടുക നീ എന്നും മാനമേ.
സമപ്രാർത്ഥനയ്ക്കായിട്ട് അഭിനന്ദനത്തിൽ മനസ്സിനെ ക്ഷണിക്കുന്നു.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി.
ആദ്യം മുതലേകുന്ന ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം വരാൻ പരിശുദ്ധൻ 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 ഒരുങ്ങളെ സ്തുതി. ദൈവമായ കർത്താവിന്റെ ഒരു നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്നു ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടാ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, ദൃഷ്ടാവേ നിനക്ക് സ്തുതി, ഭാവികളായ എന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹ രാജാവേ നിനക്ക് സ്തുതി പാറക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവശം സ്വർഗത്തിലെ പോലെ ഭൂയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ തിന്മോട്ടോ ഞങ്ങളെ രക്ഷകൊള്ളണമേ. എന്തുകൊണ്ടെന്നാ രാജീവ് ശക്തിയും മഹത്വവും നിനക്ക് നിനക്കുള്ളതാവുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാവും. നിന്റെ വയറിലെ ഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ള കന്യമത്തോറിയമേ തമ്പുരാന്റെ അമ്മയും പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എല്ലായ്പ്പോഴും നീക്ക് ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമീൻ.
പാറക്കുമോർ, എല്ലാവരുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്നവനും വിശദമായ വസിക്കുന്നവനും പാപങ്ങളെ ക്ഷമിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ തിരുമുമ്പാകെ നിൽപ്പാൻ ഞങ്ങൾക്ക് യോഗ്യതയില്ലെന്നും നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നതിന് ഞങ്ങൾക്ക് ധൈര്യമില്ലെന്നും നിന്റെ കർത്തവ്യത്തിൽ മഹത്വത്തിന് മുമ്പാകെ പറയുന്നതിന് ഞങ്ങൾ വചനമില്ലെന്നും നീ അറിയുന്നു. ഇത് ഹേതുവായിട്ട് നിന്റെ ഏറിയ അനുഗ്രഹങ്ങളാൽ യഥാർത്ഥമായി നിന്നെ വന്നിപ്പാൻ ഞങ്ങളെ യോഗ്യന്മാരാക്കണമേ. എന്തെന്നാൽ നീ താഴ്മയുള്ളവരെ സ്നേഹിക്കുന്ന ദൈവമാകുന്നു. ഞങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കുകയും ഈ നേരത്ത് അനുഗ്രഹങ്ങളും കൃപയും കണ്ടെത്തുവാൻ ഞങ്ങളെ യോഗ്യന്മാരാക്കുകയും ചെയ്യണമേ. നിന്റെ വിശുദ്ധ സ്നേഹന്മാർക്ക് നീ പറഞ്ഞയച്ചതുപോലെ നിന്റെ പരിശുദ്ധതയുടെ അവന്യതയിൽ നിന്നും നിന്റെ വിശുദ്ധ രൂഹാന്റെ ശക്തിയെ ഞങ്ങൾക്ക് പറഞ്ഞയക്കണമേ. അവൻ മൂലം ഞങ്ങൾ ശക്തി പ്രാപിക്കുകയും നിന്നെ ഞങ്ങൾ പ്രസാദിപ്പിക്കുകയും ചെയ്യണമേ. കർത്താവേ, നീ തിരിഞ്ഞ് ഞങ്ങളെ അനുഗ്രഹിച്ച് കാത്തുകൊള്ളണമേ. എന്തെന്നാൽ ഞങ്ങളുടെ ആത്മാക്കളുടെ വിശുദ്ധിയും കണ്ണുകളുടെ പ്രകാശവും ഞങ്ങളുടെ ആയുസ്സിന്റെ ഭരണകർത്താവും ഞങ്ങളുടെ ജീവന്റെ ബീജവും ഞങ്ങളുടെ ആശാബന്ധവുമാകുന്നു. കുറ്റമില്ലാത്ത ജീവിതത്തെ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെല്ലാവരും ഏകശരീരമായി തീരുവാൻ നിന്റെ പരിശുദ്ധ രൂഹയുടെ കൃപയാൽ ഞങ്ങളുടെ ശരീരങ്ങളെയും ആത്മാക്കളെ ശുദ്ധീകരിക്കണമേ. നിന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ള ശുദ്ധിമാന്മാരുടെ കൂടെ ഞങ്ങൾക്ക് ഓഹരി ലഭിക്കുമാറാകണമേ. സർവത്തിന്റെ ഉടവനെ നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സർവശക്തനെ നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു. എന്തെന്നാൽ നീ നിന്റെ ഏകപുത്രന്റെ കഷ്ടാനുഭവങ്ങളുടെ നേരങ്ങളെ പ്രാർത്ഥനയുടെയും ആശ്വാസത്തിന്റെയും സമയങ്ങളാക്കി തീർത്തു. ഞങ്ങളുടെ കർത്താവ്, ഈ നേരത്തെ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. നിന്റെ ഏകപുത്രൻ കുരിശിക്കപ്പെട്ട നാഴികയിൽ പാപത്തെ മായച്ച് അതിന്റെ ശക്തിയാശേഷം നശിപ്പിച്ച പ്രകാരം പാപം മൂലം ഞങ്ങളുടെ മേൽ എഴുതിയിരിക്കുന്ന കടചീട്ടുകളെ കീറിക്കളയണമേ. വന്ദ്യവും പരിശുദ്ധവുമായി നിന്റെ തിരുനാമത്തെ നിരപ്പാക്കുന്ന വെടിപ്പുള്ള ജീവിതത്തെയും സുഹൃതത്തിന്റെ നടപടികളെയും ഞങ്ങൾക്ക് തരണമേ. ആദിവന്ധവുമില്ലാത്ത പിതാവെ, നിന്നെയും ഏകപുത്രനെയും നിന്റെ പരിശുദ്ധവുമായി ശ്രദ്ധിച്ചുകൊണ്ട് നിന്റെ ഏകപുത്രന്റെ ഭയങ്കര സിംഹാസനവും ഭാഗ്യമുള്ള കുറ്റം കൂടാ നിലയ്ക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ.
സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവം ഒരു ദിനം കൂടെ ദൈവം നമുക്ക് ദാനമായിട്ട് നൽകി. നമ്മൾ വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ക്രിസ്തുവാകുന്ന സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ വളരത്തക്ക വണ്ണം ഒരേ മനസ്സോടുകൂടി ഒരേ ഐക്യത്തോടുകൂടെ ഈ പ്രാർത്ഥന നമ്മുടെ ഭാഗമാക്കി തീർക്കുവാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന് വീണ്ടും ആമുഖമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രതിസന്ധികളും പ്രശ്നങ്ങളും പലതരത്തിലുള്ള അസ്വസ്ഥതകളും നൊമ്പരങ്ങളൊക്കെ നിറഞ്ഞ ഈ ലോകത്തിൽ ശാന്തമായി ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം ദൈവം നമുക്ക് തന്നിരിക്കുന്ന സ്വസ്ഥതയോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ കർത്താവിന്റെ ജനന പെരുന്നാളും ദനഹായിൽ താൻ അനുഷ്ഠിച്ച മാമോദി സസുഷയൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഒരാത്മീക നിറവിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയില് തുടർന്നും തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ടാകണമെന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രത്യാശിക്കുകയും ആശിക്കുകയും ചെയ്യാം. പ്രത്യേകമായിട്ട് ദിനങ്ങളിൽ നമുക്ക് ഓർക്കാനുള്ളത് 15-ാം തീയതി നമുക്കറിയാം എല്ലാ ജനുവരി 15-ും ദൈവമാതാവിന്റെ ഒരു പ്രത്യേക ഓർമ്മ നമ്മൾ കൊണ്ടാടാറുണ്ട്. വിത്തുകൾക്ക് വേണ്ടിയുള്ള ദൈവമാതാവിന്റെ ഓർമ്മ. ഇതിന്റെ ചരിത്രമൊക്കെ നമ്മൾ നിരന്തരം എല്ലാ വർഷവും നമ്മൾ പറയാറുള്ളതാണ്. ഞാനതിന് പുനരാവർത്തിക്കുന്നില്ല. നമുക്കൊക്കെ അത് ശ്രദ്ധയമാണ് എന്നുള്ളത് എന്റെ ബോധ്യമാണ്. മാതാവിന്റെ കുഞ്ഞിനെ വഹിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ യോസേഫ് മാതാവും യേശബ്രാനെ വഹിച്ചുകൊണ്ടുള്ള യാത്രയിൽ അവിടെ കർഷകരുടെ ഇടയിൽ ഉണ്ടായ വലിയൊരു അത്ഭുതത്തിന്റെ വലിയൊരു അടയാളത്തിന്റെ സംഭവത്തെ ആവിഷ്കരിച്ചുകൊണ്ടാണ് ഈ പെരുന്നാള് വളരെ പ്രാധാന്യത്തോടെ ചില പള്ളികളിലൊക്കെ ഈ ദിനം പെരുന്നാളായിട്ട് കൊണ്ടാടുന്നുമുണ്ട്. എന്തുതന്നെയാണെങ്കിലും ദൈവമാതാവിന്റെ മധ്യസ്ഥത നിരന്തരം ഒരു വർഷത്തിൽ വിവിധ തലങ്ങളില് വിവിധ അവസരങ്ങളില് നമുക്ക് ഓർക്കുവാനും ആ മാതാവിന്റെ തണലിൽ നിന്നുകൊണ്ട് ദൈവസന്നിധിയിലേക്കുള്ള യാത്രയിൽ ആ ഓർമ്മ നമുക്കെപ്പോഴും ശക്തി പകരുന്നു എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ഈ പ്രാർത്ഥനയിൽ ദൈവമാതാവിനെ വീണ്ടും നമ്മൾ അനുസ്മരിക്കുന്നതിൽ കൂടി ആ ഓർമ്മ നമ്മളെ കൂടുതൽ ശക്തീകരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കൂടുതലൊന്നും തന്നെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ദൈവജന ശുശ്രൂഷ ബലഹീനനായ ഞാൻ തന്നെയാണ് നടത്തുന്നത്. അതുകൊണ്ട് ആ അവസരങ്ങളിൽ തുടർന്ന് സംസാരിക്കാം. ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം നമ്മുടെ അനുതാപത്തിന്റെ ഗീതം ചേർന്ന് ആലപിക്കുന്നു. അതിനുശേഷം ദൈവജന ശുശ്രൂഷ നിർവഹിക്കുന്നതാണ്. നമ്മുടെ സുവിശേഷ ഗീതങ്ങളിലെ അവസാന ഭാഗത്ത് അതുണ്ട് അനുതാപത്തിന്റെ ഗീതം. കർത്താവെ കറയില്ലാത്ത ഹൃദയം എനിക്ക് അറിയിടണമെന്നുള്ള ഗീതം ചേരണം. കർത്താവെ ഹൃദയമാണ് എന്റെ പേജ് നമ്പർ കൃത്യമായിട്ട് കർത്താവേ കറയില്ലാത്ത ഹൃദയമെനിക്കരുളിടണമേ ഇടയാധികാരം ചെയ്തതിന മുന്നേ കാണതു വഷളായി കർത്താവേ എൻ പ്രാർത്ഥനയിൽ സുസ്ഥിരവും ശുദ്ധിയുമുള്ള എന്നുള്ളിൽ നന്നായൊന്നോ ബോധോക്കണമേ ആ നിന്നാത്മാവെന്നുള്ളിൽ ദിവസം പ്രതിപാർത്തിടണമേ മൗനം ദേശിക്കാതെ പോടതു വാഴണമേ എൻ പാപത്തിൻ വഴി ഞാൻ പ്രാപിച്ച നൽവരമില്ലാത്തവനായ കൃപയുള്ളോനേരോഹായി വീണ്ടും പുതുതാക്കണമെന്നിൽ അതു നിന്ദിതമെന്നേ കാണി ശമനപാനത്തിൽ പാർക്കണമേ കർത്താവേലോ ബ്രഹ്മണമാണമേ
മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. അഭിവിന്ദ തിരുമേനിയുടെ തൃക്കൈ മുത്തിക്കൊണ്ട് സ്നേഹമുള്ള മാതാപിതാക്കളെ, കർത്താവിലാൻ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളെ, വീണ്ടും എല്ലാവരെയും വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. സാധാരണ ഞാൻ എന്നും പറയാറുണ്ട്, ഈ ഞാൻ ദൈവവചന ശുശ്രൂഷ നിർവഹിക്കുന്നത് മറ്റാരെങ്കിലും ലഭിക്കാതിരിക്കുകയോ ആരെങ്കിലും ഏറ്റിട്ട് പെട്ടെന്ന് എന്തെങ്കിലും അസൗകര്യം ഉണ്ടായിട്ട് പിന്മാറുമ്പോഴുമാണ്. എന്ന ദിവസം ഒരച്ഛനെ ഏൽപ്പിച്ചിരുന്നെങ്കിലും അച്ഛന് സഹധർമ്മിണിക്ക് പെട്ടെന്ന് ഒരു ആവശ്യം വന്നതുകൊണ്ട് രാവിലെ അസൗകര്യം പറഞ്ഞു. അതുകൊണ്ടാണ് വീണ്ടും ഈ ശുശ്രൂഷയിൽ ദൈവജന ശുശ്രൂഷ നിർവഹിക്കാൻ തക്കവണ്ണം ഇടയാവുന്നത്. കുറച്ച് ദിവസങ്ങൾ മുമ്പ് പള്ളിയിൽ ഒരു മീറ്റിംഗിൽ പ്രസംഗിക്കാൻ തക്കവണ്ണം ഇടയായിട്ടുള്ള ഒരു ഭാഗം വീണ്ടും അത് പുനരുദ്ധരിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മൾ പുതുവത്സരം ഒക്കെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ യാത്രയാവുന്നു, ധനഹായിൽ കൂടി നമ്മളിങ്ങനെ കടന്നു പോകുന്നു. ആ ഒരു ചിന്തകളുമായിട്ട് ചേർത്തണക്കിക്കൊണ്ടൊരു വാക്യം നിങ്ങളുടെ മുമ്പാകെ വെക്കുന്നത് 16 സങ്കീർത്തനത്തിന്റെ 11 വാക്യം നമുക്ക് വളരെ സുപരിചിതമായ ഒരു വാക്യമാണ്, വളരെ ചെറിയൊരു കുഞ്ഞു വാക്യമാണ്. ദാവീദ് രാജാവിന്റെ ഒരു പ്രാർത്ഥനയാണ്, ദൈവമേ ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലതു ഭാഗത്തുനിന്നും പ്രമോദങ്ങളും ഉണ്ട്. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. ഷോ അസ് ദ വേ ഓഫ് ലൈഫ്. 16 സങ്കീർത്തനം ദാവീദ് രാജാവിന്റെ ഒരു സങ്കീർത്തനമാണ്. ഈ 16 സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് ശ്രദ്ധേയമായ ഒരുപാട് വാക്യങ്ങളുണ്ട്. ഒരുപാട് പ്രസംഗിക്കുവാനും ധ്യാനിക്കുവാനും മണിക്കൂറുകളോളം എടുത്ത് ധ്യാനിക്കാനുള്ള വാക്യങ്ങൾ ഒരുപാടുണ്ടെങ്കിലും എന്റെ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഈ ഒരു വാക്യവും അതിന്റെ അതുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ മാത്രമേ നിങ്ങളുടെ മുമ്പാകെ വെക്കുവാൻ തക്കോണം ഞാൻ ആഗ്രഹിക്കുന്നത്. ദാവീദ് രാജാവിന്റെ ഒരു വലിയ പ്രാർത്ഥന, അത് ഹൃദയത്തിൽ നിന്നുള്ളൊരു പ്രാർത്ഥനയാണ്. ദാവീദിന്റെ എല്ലാ പ്രാർത്ഥനകളും ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയാണ്, സംശയമൊന്നുമില്ല. എന്നാൽ ഈ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി അർത്ഥമുണ്ട്. നീ എനിക്ക് കാണിച്ചു തരും, നീ എനിക്ക് കാണിച്ചു തരും എന്ന് ദാവീദ് രാജാവ് പറയുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ദ വേ ആൻഡ് ദ ലൈഫ്. നിത്യജീവന്റെ വഴി നീ എനിക്ക്, ജീവന്റെ വഴി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു നിത്യജീവന്റെ വഴി എന്നുള്ള അർത്ഥത്തിൽ അവിടെ പറയുന്നത്, നിത്യജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. ഈ ഒരു വാക്യത്തെ പറ്റി ഞാൻ ചിന്തിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് വേറൊരു പശ്ചാത്തലം കൂടെ പറഞ്ഞുകൊണ്ട്, വേറൊരു അധ്യായത്തിലെ ഏതാനും സംഭവത്തിന്റെ പശ്ചാത്തലം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിലേക്ക് കടന്നു വരാം. നമുക്കറിയാം, നമ്മുടെ കർത്താവിന്റെ ജനനപ്പെരുന്നാളിന് ശേഷമുള്ള ആഴ്ചകളിൽ പ്രധാനമായിട്ട് നമ്മൾ വായിക്കുന്നത് യേശുദമ്പുരാനെ വഹിച്ചുകൊണ്ട് ദൈവമാതാവും യോസേഫും ഇങ്ങനെ യാത്രയാകുന്ന സംഭവം. അത് വെറുതെ ഒരു ടൂറിന് വേണ്ടിയുള്ള യാത്രയല്ല, നമുക്കറിയാം അല്ലെ, ജീവനെ ഭയന്നുകൊണ്ടുള്ള ഒരു യാത്രയാണ്. അതുമായിട്ടുള്ള സാധാരണ ഈ അതിനുശേഷമുള്ള ആഴ്ചകളിലെ വായനയാണ്. പക്ഷെ നമുക്ക് ഈ പുതിയ ചില പുസ്തകങ്ങൾ ഏതെങ്കിലും പുതിയ പുസ്തകം ഇറക്കിയപ്പോഴത്തേക്ക് ആ വായനയൊക്കെ മാറിപ്പോയി. അതുണ്ടോ അതിന്റെ പിശകാണോ, അതിനെപ്പറ്റി ഞാൻ വിശദീകരിക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇച്ചിരൂടെ യുക്തമായിട്ടുള്ളത് ഈ ഒരു വായനകൾ തന്നെയാണ്. അപ്പൊ ഇവിടെ യോസേഫ് ദൈവമാതാവിനെയും അല്ലെങ്കിൽ തന്റെ പത്നിയെയും പുത്രനെയും വഹിച്ചുകൊണ്ട് ഇങ്ങനെ യാത്രയാകുന്നു. ആദ്യം കർത്താവ് പറയുന്ന നിനക്ക് സുരക്ഷിതമായിട്ടൊരു സ്ഥലം ഇസ്രയേലിൽ പോയി പാർക്കാൻ പറയുന്നു. അതിനുശേഷം തിരിച്ച് ഇസ്രായേൽ വന്ന് പാർക്കാനായിട്ട് പറയുന്നു. പിന്നെ അവിടെ നിന്ന് അവിടെ താമസിക്കാൻ കഴിയാതെ നസ്രയത്തിൽ വന്ന് താമസിക്കാനായിട്ട് പറയുന്നു. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഈ യോസേഫ് ഈ യാത്രയൊക്കെ ചെയ്യുമ്പോഴ് ഈ യോസേഫിന്റെ ബുദ്ധിയിലൂർന്ന ഒരു യാത്രയല്ല അതൊന്നും. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ യോസേഫ് യാത്ര ചെയ്യുന്നത്? ആര് പറഞ്ഞിട്ട? ദൈവം പറഞ്ഞിട്ട് അല്ലേ? യോസേഫ് വെളിപാടുണ്ടാകുന്നുണ്ട്. വാസ്തവത്തിൽ യോസേഫ് ഇങ്ങനൊരു യാത്ര നടത്തുന്നതിന് പിന്നിൽ തന്റെ ജീവനെ സംരക്ഷിക്കാനല്ല, മറിച്ച്
തന്റെ ഭാര്യയെയും തന്റെ കുഞ്ഞിനെ സംരക്ഷിക്കാനാ. ഒരുപക്ഷെ ഈ ഒരു ഭാഗം ഒരു നസറ മനുഷ്യാവതാരം ചെയ്ത ദൈവത്തിന്റെ യേശു കുഞ്ഞിന്റെ ഒരു കുടുംബം എന്നുള്ളൊരു ചിന്ത മാറ്റി നിർത്തി ഞാൻ വേറെ ലെവലിൽ ഒരു സാധാരണ കുടുംബത്തിൽ ഒരു കുടുംബനാഥനും ഗൃഹനാഥയും ഒരു കുഞ്ഞും ഒരു കുടുംബ പശ്ചാത്തലം നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതവുമായിട്ട് വളരെ ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആഴമായിട്ട് ചിന്തിക്കേണ്ട ഒരു ഭാഗമായി യാത്ര എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ജീവനെ സംരക്ഷിക്കാനുള്ള യാത്രയായത്, ജീവനെ സംരക്ഷിക്കാനുള്ള യാത്ര. ആരുടെയൊക്കെ ജീവന? ഈ പ്രധാനമായിട്ട് ശിശുവിന്റെ ജീവനാണെങ്കിൽ തന്നെയും ആ ശിശുവുമായി ബന്ധപ്പെട്ട മാതാപിതാക്കളോടെ ചേർന്നുള്ള ജീവന്റെ സംരക്ഷണത്തിന്റെ ഒരു യാത്രയാണ്. ഒരുപക്ഷെ നമ്മുടെ സാധാരണ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഒരു ജീവിതം അങ്ങനെയല്ലേ, ഒരു ജീവനെ സംരക്ഷിച്ചുള്ള ഒരു യാത്രയാണ്. ഒരുപക്ഷെ പലരും ധരിക്കുന്നത് ഈ ജീവനെ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഈ ശരീരത്തിൽ നിലനിൽക്കുന്ന ഒരു സാധാരണ ജീവനെ സംരക്ഷിച്ചാലുള്ള യാത്ര ഇന്ന് നടക്കുന്നതൊക്കെ ഇല്ലേ, നമ്മളിന്ന് ജോലി ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ഈ ശരീരത്തെ സംരക്ഷിക്കാനായിട്ടുള്ളതാണ്. ശരീരത്തിൽ നിന്നും ജീവൻ പോകാതിരിക്കാൻ തക്കവണ്ണം എങ്ങനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഒരു യഥാർത്ഥ ഒരു ഒരു ആത്മീയ അവബോധത്തോട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ശരീരത്തിന്റെ ജീവനേക്കാളുപരി ഓരോ വ്യക്തിയിലും ഇട്ടിട്ടുള്ള ആത്മാവിന്റെ നിത്യതയെ സംരക്ഷിക്കാനുള്ള ഒരു യാത്രയായിട്ടുള്ള ഒരു പ്രയാണമാണ് ഒരു ക്രിസ്തീയ അല്ലെങ്കിൽ യഥാർത്ഥ ഒരു ക്രിസ്തീയ വിശ്വാസി അല്ലൊരു ദൈവ പൈതൽ ജീവിതത്തിൽ നടത്തേണ്ടത്. ഒരുപക്ഷെ ഇന്ന് നമ്മുടെ കുടുംബജീവിതത്തിൽ പരാജയപ്പെടുത്തുന്ന ഒരു വലിയ അവസ്ഥ ഇതാണ്. എല്ലാവരും ഈ ആദ്യം പറയുന്നത് പോലെ തന്നെ സ്വസ്ഥമായി ജീവിക്കത്തക്കാനുള്ള സാഹചര്യങ്ങളെ ഒരുക്കുന്നതിനുള്ള വെമ്പലുകളും എല്ലാവരും. എന്നാൽ ഈ സ്വസ്ഥമായി ഈ ലോകത്തിൽ ജീവിക്കാനുള്ള സാധ്യതകൾക്ക് വേണ്ടി ശരീരവും ജീവനും ഒക്കെ മെനക്കെടുത്തുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ജീവിക്കുന്ന വ്യക്തികളുടെ ആത്മാവിനെ നിലനിർത്താനുള്ള എന്ത് സംവിധാനമാണ് നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങളിൽ നടക്കുന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ ഒരുപക്ഷെ ഈ ക്രിസ്തുവിന്റെ ശരീരത്തിന് വേണ്ടിയുള്ളൊരു യാത്രയാണെങ്കിൽ തന്നെയും നമ്മൾ ഈ വേദഭാഗത്തു നിന്ന് ഇന്ന് ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു ശരീരത്തിന്റെ സംരക്ഷണം എന്നതിനേക്കാൾ ഉപരി നമ്മുടെ ആത്മാവിന്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ളൊരു യാത്രയാകണം നമ്മുടെ ജീവിതം. അങ്ങനെ നമ്മൾ യാത്രയാകണമെങ്കിൽ സുരക്ഷിതമായ തലം കണ്ടെത്തണം. ആ സുരക്ഷിതമായ തല കണ്ടെത്തണമെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അനിവാര്യമായിരിക്കുന്നത് ബുദ്ധിയിലൂന്നിയുള്ളൊരു യാത്രയല്ല, അതിനേക്കാൾ ഉപരി ഒരു ദൈവിക വെളിപാടിന്റെ പശ്ചാത്തലത്തിലുള്ള യാത്രയാകുമ്പോഴാണ് നമ്മുടെ ആത്മാവിന്റെ നിത്യതയെ സംരക്ഷിക്കുവാനും ഈ യാത്രയിൽ ഒരു ലക്ഷ്യസ്ഥാനം കണ്ടെത്തുവാൻ തക്കവണ് നമുക്ക് സാധിക്കുന്നത്. ഇവിടെ ദാവീദ് രാജാവ് പ്രാർത്ഥിക്കുന്നതാ. വാസ്തവത്തിൽ ദാവീദ് ഈ പ്രാർത്ഥന എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. കാരണം ഈ ദാവീദ് എന്ന് പറയുന്നത് ഞാനിത് ചിലർക്ക് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ള വ്യക്തിയാണ്. നമുക്കറിയാലോ ബി സി 1000-1500 ഇടയ്ക്കൊരു കാലഘട്ടമാണ് ദാവീദ് രാജാവിന്റെ പ്രവർത്തന മേഖല സമയം എന്ന് പറയുന്നത്. ആ കാലഘട്ടങ്ങളിൽ ഒരു സാമ്രാജ്യത്തെ ശക്തി എന്ന് പറയാൻ 3 രാജ്യങ്ങളുണ്ടായിരുന്നു. 1 മിസ്രയും, 2 അശൂർ, 3 ഇസ്രായേൽ. ഒരുപക്ഷെ ഇസ്രായേൽ അന്നും ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ട ഒരു രാജ്യമൊന്നും ആയിരുന്നില്ല. അറിയപ്പെട്ടിരുന്ന രാജ്യമൊക്കെ മിസ്രയും അശൂറും ഒക്കെ ആയിരുന്നു. കാരണം ഏതൊരു രാജ്യത്തിന്റെയും വിജയം എന്ന് പറയുന്നത് ആ ഭരണാധികാരി ആശ്രയിച്ചിരിക്കും. അപ്പൊ അശൂർ രാജ്യത്തെ ഭരണാധികാരികളും അതുപോലെ മിസ്രൻ രാജ്യത്തെ ഭരണാധികാരി ഗായകന്മാരായിരുന്നു. എന്നാൽ ദാവീദിന്റെ കാലം വന്നപ്പോഴത്തേക്ക് ഇവരെയൊക്കെ പരാജയപ്പെടുത്തി ഒരു ഒരു എന്താ പറയുന്നത് ഒരു രാജ്യത്ത് ലോകത്തിന്റെ എന്ന് വേണം പറയാം, അത്രമാത്രം സമുന്നതമായ തലത്തിലേക്ക് മനുഷ്യൻ വളരുകയാണ്. അസാധാരണമായ വ്യക്തിപ്രഭാവം കൊണ്ട് ഇപ്പൊ നമുക്കറിയാം ഇതുവരെയുള്ള ലോകത്തിന്റെ അവസ്ഥ നോക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തി അമേരിക്കൻ പ്രസിഡന്റ് അല്ലേ. അമേരിക്കൻ പ്രസിഡന്റ് കഴിഞ്ഞ ആഴ്ച ഞാൻ തമാശ ഇങ്ങനെ പറയുകയുണ്ടായി. പിന്നെ നമ്മുടെ ഈ പഴയ നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഇലക്ഷൻ നടക്കുമ്പോൾ ഇലക്ഷന്റെ റിസൾട്ട് അറിയാനായിട്ട് ഇവിടെ നിന്ന് സമയം കിട്ടിയില്ല, നേരെ കേരളത്തിലെ വിളിച്ചു ചോദിച്ചത്. കാരണം ഇവിടത്തിനേക്കാൾ ശുഷ്കാന്തിയാണ് കേരളത്തിൽ, അവിടുത്തെ വാർത്താ ചാനൽ ഇങ്ങനെ തത്സമയം നടന്നുകൊണ്ടിരിക്കുക അമേരിക്കൻ പ്രസിഡന്റിന്റെ. അപ്പൊ അദ്ദേഹം അവിടെ വിളിച്ചു ചോദിച്ചു അതിന്റെ റിസൾട്ട് എന്തുവായെന്ന് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ഞാൻ പറഞ്ഞു വന്നത് അത്രമാത്രം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ടാണ് എന്ന് പറയുന്ന പോലെ തന്നെ പഴയ കാലഘട്ടങ്ങളിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ദാവീദ്. അത്രയും ശ്രദ്ധിക്കപ്പെടുന്ന ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ടും അദ്ദേഹം ഈ തന്നെ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നു എന്നതിനേക്കാൾ ഉപരിയായി തന്റെ ജീവിതം ദൈവസന്നിധിയില്ല. അപ്പൊ തനിക്ക് ഇങ്ങനെ ഒരു പ്രാർത്ഥന നടത്തേണ്ട ആവശ്യമൊന്നുമില്ല, ജീവന്റെ വഴി എന്നെ കാണിച്ചു തരണം. കാരണം അല്ലാത്ത എല്ലാവരും ആദരിക്കപ്പെടുന്ന സമുന്നതമായ ഒരു തലത്തിൽ വിഹരിക്കുന്ന ഒരു വ്യക്തിയാണ് ദാവീദ്. അപ്പം ഒരു സാധാരണഗതിയിൽ നമുക്കറിയാം, ഞാൻ ഈ ഭാഗം വായിക്കുമ്പോൾ നമ്മുടെയൊക്കെ തലമുറകളെ ചിന്തിച്ച് ഓർക്കുക, ഞാൻ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അന്ന് ഞാൻ പറഞ്ഞതായത് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ചെറുപ്പത്തിൽ പള്ളി വരുന്നു, സൺഡേ സ്കൂളിൽ വരുന്നു, മധുവാ നമ്മുടെ അമേരിക്കയിൽ ഞാൻ കണ്ട ഏറ്റവും വൃത്തി വിചിത്രം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ ദിവസവും ഒരുപാട് കുഞ്ഞുങ്ങളാണ് മധുവായിക്കാത്തത്. സന്തോഷമാണ്, എനിക്കൊന്ന് താഴെ നിൽക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ മധുവായിക്കാത്ത ഇപ്പൊ ആളുകൾ. സന്തോഷമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെ വളരണം, അത് നമുക്ക് അഭിമാനമാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ വന്ന് അവര് വിദ്യാഭ്യാസത്തിന്റെ തലത്തിലൊക്കെ ഉയർന്ന വിവിധ മേഖലകളിലേക്ക് എത്തിച്ചേരുമ്പോഴത്തേക്ക് അവരാദ്യം പിന്തള്ളുന്നത് അവർ ചുവടുവെച്ച ഈ ആത്മീയ തലത്തെ ആത്മീയ തലമാണ്. പിന്നെ പള്ളി വേണ്ട, മദ്ബഹ വേണ്ട, പിന്നെ അതിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങും. ഈ ലോകത്തിലെ ദൈവമില്ലാത്ത ചില കൂട്ടുകാരുടെ ഇടയിൽ വെക്കപ്പെട്ട് ദൈവത്തെ കുറ്റം വിധിക്കുകയും അല്ലെങ്കിൽ ഇതൊന്നും അർത്ഥമില്ലെന്നുള്ള ഒരു വ്യർത്ഥമായ തലങ്ങളിലേക്കൊക്കെ. അപ്പൊ അതൊക്കെ ഒരു ബുദ്ധിയിലൂന്നിയുള്ള ഒരു ചിന്തയാകതിയാണ്. അപ്പൊ ഈ ഭക്തിയിലൂന്നിയുള്ള ഒരു വീക്ഷണം നഷ്ടപ്പെടുന്നു എന്നുള്ളതുള്ള സങ്കടമാണ്. അവിടെയാണ് ഈ ദാവീദ് രാജാവിന്റെ വീക്ഷണത്തെ നമ്മൾ തിരിച്ചറിയേണ്ടത്. അങ്ങേര് ഈ മേൽക്കുമേൽ ദിനം പ്രതി എല്ലാവരും ആദരിക്കപ്പെടുന്ന ഒരു തലങ്ങളിലേക്ക് ഉയരുമ്പോഴും ആ തന്റെ മഹിമയിൽ നിന്നും താൻ നിലകൊള്ളാതെ ദൈവമഹത്വത്തിന് വേണ്ടി ജീവിക്കാനാണ് താൻ ഒരുങ്ങുക എന്നുള്ളത്. അപ്പൊ ഇതിന്റെ ഈ തിരക്കിനിടയിലും ദാവീദ് രാജാവിന്റെ ചിന്ത എന്ന് പറയുന്നത് ജീവന്റെ വഴിയെ പറ്റിയുള്ള തന്റെ ഒരു നമുക്കറിയാം, ഈ സങ്കീർത്തനം തുടക്കം മുതല് മുഴുവൻ വായിക്കുമ്പോഴും വിവിധ സ്ഥലങ്ങളിൽ ഈ പ്രാർത്ഥന എഴുതിയിട്ടുണ്ട്. ദൈവമേ, എന്റെ വഴികളെ അവിടെ നിന്റെ വഴികളെ എനിക്ക് കാണിച്ചു തരണമേ, അതിൽ കൂടി നടപ്പാൻ നീ എന്നെ പരിശീലിപ്പിക്കണമേ. ആ പ്രാർത്ഥനയ്ക്ക് ഒരു അതിന്റെ ഒരു സമാപനമായി, അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായി ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരണമേ എന്നല്ല, നീ എനിക്ക് കാണിച്ചു തരും ഒരു ഉറപ്പാണ് ദാവീദ് പറയുന്നത്. വാസ്തവത്തിൽ അങ്ങനെ ഒരു ഉറപ്പ് ദാവീദ് പറയുന്നതിന്റെ പിന്നിൽ ദാവീദിന്റെ മുന്നിൽ ഒരു വലിയൊരു ദർശനത്തിന്റെ അകമ്പടിയുണ്ട്. ആ ദർശനബോധമാണ് ക്രിസ്തു സാന്നിധ്യം, ജീവന്റെ വഴി, ദ ലൈഫ് ആൻഡ് ദ വേ. ഒരുപക്ഷെ ക്രിസ്തുവിനെ പറ്റി നമ്മൾ കാണുമ്പോഴും അതിലേക്കല്ല നമ്മൾ വിരൽ ചൂണ്ടുന്നത്. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ തോമസ് കർത്താവ് ഞാൻ ഇവിടുന്ന് യാത്രയാകുന്നു, എന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് പോകുന്നു, അവിടെ ഞാൻ ഒരുപാട് ഭവനങ്ങൾ ഉണ്ടാക്കും, ഞാൻ അവിടെ പോകുന്നത് നിങ്ങളെ അവിടെ കൊണ്ടുപോകാനാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ തന്റെ വഴിയെപ്പറ്റി പറയുമ്പോൾ തോമസ് ചോദിക്കുന്ന ചോദ്യം നിഷ്കളങ്കതയോട്, കർത്താവേ വഴി ഞങ്ങൾക്ക് എങ്ങനെ അറിയും, പിതാവിലേക്കുള്ള വഴി ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ഉടനെ കർത്താവ് പറയുന്നുണ്ട്, എന്താ പറയുന്നത്, ഐ ആം ദ വേ ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്, ഞാൻ തന്നെ വഴിയും സത്യവും. ഇവിടെ ദാവീദ് രാജാവ് ഹൃദയത്തിന്റെ ഉള്ളിൽ തൊട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ഒരു പൂർണ്ണത വെളിപ്പെടുന്നത് ഈ ക്രിസ്തുവിന്റെ ഒരു വാക്യത്തിലാണ്. അപ്പൊ ഇത് തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. ദാവീദ് രാജാവ് അവിടെ നീ കാണിച്ചു തരും എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയുടെ പൂർണ്ണത വെളിപ്പെടുന്നത് ക്രിസ്തുവിന്റെ, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ ജീവൻ, ഞാൻ തന്നെ സത്യം. ഒരുപക്ഷെ ഏതൊരു വിശ്വാസിയും ഹൃദയത്തിന്റെ ഉള്ളിൽ എടുത്ത് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഈ ജീവനെ സംരക്ഷിക്കാനുള്ള ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു ക്രിസ്തീയ ജീവിതത്തെ പറ്റി പിതാക്കന്മാര് ഇവിടെ ഒരു വലിയ ഏറ്റവും വലിയൊരു ചിന്താഗതി എന്ന് പറയുന്നത് ഇതൊരു ഒരു റിലീജിയൻ അല്ല, ഇതൊരു മതമല്ല, ഇതൊരു ലൈഫാണ്, ഇതൊരു ഒരു മാർഗമാണ്. ഒരിക്കല് ഈ സെയിന്റ് സെറാഫിം എന്ന് പറയുന്ന ഡെസേർട്ട് ഫാദർ ഉണ്ട്. അദ്ദേഹം ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ആശ്രമങ്ങളിൽ കൂടി ഇങ്ങനെ താമസിച്ച് ഇങ്ങനെ യാത്രയാകുന്ന ഒരു ഒരു വാൻഡറിംഗ് എന്താ പറയുന്നത് ഒരു ഒരു ഫാദറാണ് അത്. അങ്ങനെ അദ്ദേഹം ഒരു ഏഥൻസിലെ ഒരു 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 ആശ്രമത്തിൽ ഇങ്ങനെ പെട്ടു. അവിടെ നിൽക്കുമ്പോഴൊരു പ്രായമുള്ള ഒരു സ്ത്രീ ഇങ്ങനെ ഒരു മുറിയിൽ, കൊച്ചു മുറിയിൽ നിരന്തരം ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ അവരുടെ ഇരിപ്പൊക്കെ കണ്ടിട്ട് ഈ സെറാഫി സെയിന്റ് സെറാഫി ചോദിക്കുന്നുണ്ട്, വൈ യു ആർ സിറ്റിംഗ് ഹിയർ? ഉടനെ സ്ത്രീ പറയുകയാണ്, ഐ ആം നോട്ട് സിറ്റിംഗ്, ഐ ആം ഓൺ ജേർണി, ഞാൻ ഇവിടെ ഇരിക്കുകയല്ല, ഞാൻ യാത്രയിലാണ്. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീ പറയുകയാണ്, ഐ ആം നോട്ട് സിറ്റിംഗ് ഹിയർ, ഐ ആം ഓൺ ദ ജേർണി, ഞാൻ ഒരു യാത്രയിലാണ്. അത് ആ ഒരു ഒരു മറുപടി, ആ സാധാരണ സ്ത്രീയിൽ നിന്നുള്ള ഒരു മറുപടി ഈ സറാഫി എന്ന് പറയുന്ന ഈ ഡെസേർട്ട് ഫാദറിന്റെ ജീവിതത്തിൽ ഒരു മാറ്റിമറിച്ചു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാല് നമുക്ക് ഈ ലോകത്തിൽ അവിടെ ഇവിടെ നിൽക്കുമ്പോഴും നമ്മൾ ഓർക്കേണ്ടത്, നമ്മളറിയാം നമ്മുടെ ശരീരം നമ്മൾ അറിയാതെ വളരുന്നുണ്ട് അല്ലേ, ഉണ്ടോ? ഉണ്ട്, നമ്മുടെ ശരീരം വളരുന്നുണ്ട്. അതുകൊണ്ടല്ലയോ നമ്മൾ പണ്ട് നമ്മുടെ മുറിയൊക്കെ ഇപ്പം നിറച്ചിരിക്കുന്നത്, കറപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അല്ലേ. നമ്മളൊക്കെ നമ്മുടെ ശരീരം വളരുന്നുണ്ട്, പക്ഷെ ഈ ശരീരത്തിനൊപ്പം വളരേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മുടെ ആത്മാവിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ദൈവം ഇട്ടിരിക്കുന്ന ഒരു ആത്മീയം. ഇത് പറയുന്നത് ഇതൊരു വളർച്ചയാണ്, ഇതൊരു അതുകൊണ്ടാണ് മനുഷ്യ വേ ഓർത്തഡോക്സ് നമ്മുടെ പിതാക്കന്മാരൊക്കെ പറയുന്നത്. ഈ അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ വായിക്കുമ്പോൾ 19 അധ്യായം 21 വാക്യം 2-3 കൃത്യമായിട്ട് ക്രൈസ്തവ ശുശ്രൂഷയെ അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിന് മാർഗം എന്ന് പറയുന്നുണ്ട്. 19:21-22 ഇത് കഴിഞ്ഞിട്ട് പൗലോസ് മക്കദോനിയയിലും അഖായയിലും കൂടി കടന്ന് യെരുശലേമിലേക്ക് പോകണം എന്ന് മനസ്സിൽ നിശ്ചയിച്ചു. ഞാൻ അവിടെ ചെന്ന ശേഷം റോമയും കാണണമെന്ന് പറഞ്ഞു. തനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവരിൽ തീമോത്തിയോസ്, എസ്തോസ് എന്ന രണ്ടുപേരെ മക്കദോനിയയിലേക്ക് അയച്ചിട്ട് താൻ കുറെ കാലം ആസിയിൽ താമസിച്ചു. ആ കാലത്ത് ഈ മാർഗത്തെ ചൊല്ലി വലിയ കലക്കമുണ്ടായി. ആ കാലത്ത് ഈ മാർഗത്തെ, ഞാൻ ആ ഒരു പദം ഒന്നെടുത്ത് കാണിക്കാനായിട്ട് പറഞ്ഞുള്ളൂ, നമ്മുടെ ഗ്രീക്ക് സഭയിലെ ഒരു ശ്രേഷ്ഠ പിതാവ് എഴുതിയ ദ ഓർത്തഡോക്സ് വേ എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതിയിട്ടൊരു ഭാഗമായത്. അപ്പം അവിടെ നിന്ന് അവിടെ ഉദ്ധരിച്ചിരിക്കുന്ന ഭാഗമാണ്. ആ കാലത്ത് ഈ മാർഗത്തെ ചൊല്ലി ഒരു വലിയ കലഹം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അവിടെ ചില പൊളിറ്റിക്കൽ വിഷയമൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ വളരെ നിശ്ചയത്തോടുകൂടി പറയുന്നത് ആ കാലഘട്ടത്തിൽ ഇരുന്ന ക്രൈസ്തവരും അല്ലാത്ത ആളുകളുമൊക്കെ ക്രൈസ്തവ വിശ്വാസത്തെ കണ്ടത് ഇറ്റ് ഇസ് എ വേ, ഒരു മാർഗം എന്നുള്ള തരത്തില്ല. അത് നമ്മളെ വളരെ സ്വാധീനിക്കും. ഇത് ഒരു മാർഗം, ഒരു വഴിയാണ്. നമ്മള് നമുക്കറിയാലോ, നമ്മളൊക്കെ നിരന്തരം വഴിയിൽ കൂടി യാത്ര ചെയ്തവരാ. ഞാനീ പള്ളിയിൽ നിന്നെത്തിയതും നിങ്ങളൊക്കെ ഈ പള്ളി വന്നതും, അല്ലെങ്കിൽ പള്ളി പോകുന്ന പല ഒരുപാട് യാത്രകളുണ്ട് അല്ലേ. നമ്മുടെ റോഡിലൊക്കെ ഇഷ്ടംപോലെ വഴികളാണ്. എല്ലാ വഴിക്കും ഒരു ആരംഭമുണ്ട് അല്ലേ. എല്ലാ വഴിക്കും ഒരു ആരംഭമുണ്ട്, എല്ലാ വഴിക്കും ഒരു അവസാനമുണ്ട്. വഴികൾക്കൊരു ലക്ഷ്യമുണ്ട്. ചുമ്മാ ഒരു ആരുമില്ലാത്ത ചുമ്മാ ആരും വഴിയൊന്നും പറ്റത്തില്ല. ഒരു ലക്ഷ്യമുണ്ട് വഴിക്ക്. പക്ഷെ ഈ ലോകത്തിലെ വഴികൾക്കൊക്കെ ഒരു ആരംഭമുണ്ട്, അത് ലക്ഷ്യമുണ്ട്, ഒരു അവസാനമുണ്ട്. പക്ഷെ നമ്മുടെ വരാം നിത്യജീവന്റെ വഴിക്ക് പ്രത്യേകത, ഇതിന് ആരംഭമുണ്ട്, പക്ഷെ ഇതിന് അവസാനമില്ല. ഇതിങ്ങനെ തുടരുക, പക്ഷെ അവസാനമുണ്ട്. അത് നമുക്കൊന്നും അറിയില്ലല്ലേ. ടിൽ ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്, അതാണ് നമ്മുടെ വിശ്വാസം. പക്ഷെ നമ്മുടെ ശരീരം കൊണ്ട് അത് അവസാനിക്കുന്നില്ല. ബാക്കി എല്ലാ വഴികളും നമ്മുടെ ശരീരം കൊണ്ട് അവസാനിക്കുന്നു അല്ലേ. നമ്മള് പക്ഷെ ഇത് നമ്മുടെ ശരീരം കൊണ്ട് അവസാനിക്കുന്നില്ല, വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു യാത്രയായത്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 24:22 22-ാം വാക്യത്തിലും ഈ ഫെലിക്സ് എന്ന് പറയുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹവും ഇതിനെപ്പറ്റി ഈ മാർഗം, ഫെലിക്സിന് ഈ മാർഗം സംബന്ധിച്ച് സൂക്ഷ്മമായ അറിവുണ്ടായിട്ടും ലുസിയാസ് സഹ്രാസി വരുമ്പോൾ ഞാൻ നിങ്ങളുടെ കാര്യം തീർച്ചപ്പെടുത്തും എന്ന് പറഞ്ഞ് അവധി വെച്ചു. അതൊരു സംഭവമായി ബന്ധപ്പെട്ട, പക്ഷെ അദ്ദേഹത്തെ പറ്റി പറയുന്നത് ഈ മാർഗം സംബന്ധിച്ച് സൂക്ഷ്മമായ അറിവ്. അവിടെയും രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ക്രൈസ്തവ വിശ്വാസത്തെ പറ്റി ഒരു മാർഗം എന്നുള്ള തലത്തിലാണ്. അപ്പൊ ഇതിന് വളരെ വളരെ പ്രാധാന്യമുണ്ട്. അപ്പൊ ക്രിസ്തീയ ജീവിതം ഒരു വലിയ യാത്രയാണെന്നുള്ള ചിന്തയിലേക്ക് ഞാൻ നിങ്ങളുടെ മനസ്സിനെ കൊണ്ടാ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ആത്മാവ് വലിയൊരു യാത്രയാണ്. ഈ യാത്ര ഈ ലോകത്തിൽ അവസാനിക്കുന്നതല്ല, തുടർന്നും നമ്മൾ യാത്ര ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഭാരമേറിയ ലോക ചിന്തകളെ കൊണ്ടൊക്കെ നടക്കുമ്പോൾ അല്പമെങ്കിലും ഉള്ളിന്റെ ഉള്ളിലൊക്കെ നമ്മൾ നമ്മൾ ആരാധിക്കപ്പെടും, പ്രാർത്ഥിക്കപ്പെടുമെങ്കിലും ഒന്ന് ചിന്തിക്കേണ്ടതാണ്. ഞാൻ നടത്തുന്ന ഒരു ക്രൈസ്തവ ഒരു ക്രിസ്തീയ യാത്രയാണ്, ക്രിസ്തുവിനെ ലക്ഷ്യമാക്കിയ ഒരു യാത്രയാണ്. അതുകൊണ്ട് ഈ യാത്രയിൽ എന്റെ ജീവിതത്തിൽ ആ ഒരു ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന സാധ്യതകളെ ഒന്ന് തിരിച്ചറിയണം എന്നുള്ള ഒരു ചിന്ത നമ്മളെ ഭരിക്കേണ്ടതാണ്. ഈ 2 പത്രോസ് 2:1-2 ഇങ്ങനെ നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിലുണ്ടായിരുന്നു, അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേശക്കന്മാരുണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴച്ച് തങ്ങളെ വിലക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവരുടെ ദുഷ്കാമ പ്രവർത്തികളെ പലരും അനുകരിക്കും. അവർ നിമിത്തം സത്യമാർഗം ദൂഷിക്കപ്പെടും. എന്താണ് പറയുന്നത്? കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിലായിരുന്നു, അവർ അങ്ങനെ നിങ്ങളുടെ ഇടയിലും വരും. എന്നിട്ട് അവരെന്താ ചെയ്യുന്നത്? ദുരുപദേശക്കന്മാരുണ്ടാകും, അവരുടെ തെറ്റായ ഉപദേശം അവരെ പഠിപ്പിക്കും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിക്കും. തങ്ങളെ വിലയ്ക്ക്, ശ്രദ്ധിക്കണം ഒരു വാക്യം, തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ എന്ന് പറഞ്ഞാൽ നമ്മളെ കാൽവറിയുടെ മുകളിൽ നമുക്ക് വേണ്ടി യാഗമായി നമ്മളെ വീണ്ടെടുത്ത നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവരുടെ പ്രവർത്തികളെ പലരും അനുകരിക്കും. എന്നിട്ട് അവർ നിമിത്തം സത്യമാർഗം ദൂഷിക്കപ്പെടും. എനിക്ക് ഇന്ന് ഒരുപക്ഷെ ഈ ഒരു ഒരു വാക്യത്തിൽ നിന്ന് ഒരുപാട് റെലവന്റ് ഉണ്ട് കേട്ടോ. ഒരുപക്ഷെ നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് നമ്മൾ ഇതൊക്കെ തന്നെയല്ലേ കാണിക്കുന്നത്? നമ്മൾ ക്രിസ്തുവിനെ പൊക്കി പിടിച്ചുകൊണ്ട് ഒരു വശത്ത് നടക്കും, വെറും സാധാരണ കാര്യം സിംഹാസനത്തിന്റെ പേരും പറഞ്ഞുകൊണ്ടും, പിന്നെ അല്ലെങ്കിൽ എന്തോ പറഞ്ഞ് കുർബാന എങ്ങോട്ട് തിരിയണം എന്നുള്ള നിശ്ചയമില്ലാതും, ഇത് റോഡിന്റെ നടുവിൽ കിടക്കുന്ന ആഭാസത്തറവൊക്കെ, ആത്മീയ ആഭാസത്തറവൊക്കെ വാസ്തവത്തിൽ എത്ര കൃത്യമായിട്ട് പൗലോസ്ലിക അല്ലെങ്കിൽ പത്രോസ്ലിക നമ്മളെ പ്രബോധിപ്പിക്കുന്ന ഒരു സത്യത്തിലേക്കാണ് ഇത് വഴി തോന്നുന്നത്. ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നവർ തന്നെയാണ് വാസ്തവത്തിൽ ക്രിസ്തുവിന്റെ മുഖം വികൃതമാക്കുന്നതെന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ തന്നെ നമ്മൾ തന്നെയാണ് നമ്മൾക്ക് തന്നിട്ടുള്ള ഈ വഴികളുടെ മുടക്കികളായിട്ട് പലപ്പോഴും നമ്മൾ മാറുന്നത്. അതുകൊണ്ട് ഈ നമ്മളെപ്പോഴും ഓർക്കേണ്ടതാ, നമ്മുടെ ഈ ആത്മീയ പാതയിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന ഭൗതികവും അല്ലാത്തതുമായ പല പ്രതിബന്ധങ്ങളും പിശാചിന്റെ രൂപത്തിൽ നമ്മളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കും. പക്ഷെ അവിടെയൊക്കെ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനം വിട്ടുപോകാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് 23-ാം സങ്കീർത്തനം നമ്മളെ ദാവീദ് രാജാവ് മറ്റൊരിടത്ത് നമ്മൾ പറയുന്നുണ്ടല്ലോ, കൂരിരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം നീ എന്നോട് കൂടെ ഇരിക്കുന്നുവെന്നും. കൂരിരിൽ താഴ്വര എന്ന് പറഞ്ഞാൽ താഴ്വരയിൽ കൂടി നടക്കുമ്പോഴും കൂരിരുൾ, അത് ഭീകരമായൊരു യാത്രയാണ്. ആ ആ ഇരുട്ടിൽ കൂടി യാത്ര ചെയ്യേണ്ട ഒരവസ്ഥ എനിക്ക് വന്നാൽ പോലും ഞാൻ ഭയപ്പെടുകയില്ല, കാരണം വെളിച്ചം എന്റെ പക്കത്തുണ്ട്. ക്രിസ്തുവാണ് എന്റെ ജീവിതത്തിന്റെ വെളിച്ചം. ആ വെളിച്ചം കൂടുള്ളിടത്തോളം കാലം ജീവിതത്തിൽ ഒന്നും പരാജയപ്പെടണ്ട, നമ്മളൊന്നും ഭയപ്പെടണ്ട എന്നുള്ള ഒരു തലങ്ങളിലേക്കാണ് നമ്മുടെ ചിന്തകളെ കൊണ്ടെത്തിക്കുന്നത്. വീണ്ടും നമ്മളെ സങ്കീർത്തനം 27-ാം സങ്കീർത്തനം 13-ാം വാക്യം ഇങ്ങനെ നമ്മൾ ഓർപ്പിക്കുന്നുണ്ട്, ഞാൻ ജീവനുള്ള ദേശത്ത് യഹോവയുടെ നന്മ കാണുന്നു വിശ്വസിച്ചില്ലെങ്കിൽ എനിക്ക് കഷ്ടം. പക്ഷെ നിങ്ങളൊക്കെ വായിച്ചു പോയിട്ടുള്ള ഒരു ഭാഗമായിരിക്കും അത്, നമ്മൾ ശ്രദ്ധിക്കപ്പെടാറില്ല. പക്ഷേ ആ ഒരു വാക്യത്തിൽ വലിയൊരു ഒരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനമുണ്ട്. എന്താ അവിടെ പറയുന്നത്? ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിക്കണം. ഏതാ ജീവനുള്ളവരുടെ ദേശം എന്ന് പറയുന്നത്? ദാവീദ് രാജാ പറയുന്നുണ്ട്, ജീവനുള്ള ദേശത്ത് ഞാൻ നിന്റെ നന്മ കാണും. ഒരുപക്ഷെ ദാവീദ് രാജാവ് ഇങ്ങനെ പറയുന്നതിന് പിന്നിൽ പശ്ചാത്തലമുണ്ട്. നമുക്കറിയാമല്ലോ, ഈ പഴയ നിയമത്തില് ഇസ്രായേൽ ജനതയുടെ ഇടയിൽ നിത്യജീവനെ പറ്റി രണ്ടു തലത്തിൽ വിശ്വസിക്കുന്നവരുണ്ടായിരുന്നു. ചില ആളുകളൊക്കെ, ചില സമൂഹമൊക്കെ നിത്യയെ പറ്റി പരീക്ഷമാരും സാധുവിക്കരു തമ്മിലുള്ള വിശ്വാസത്തിന് പ്രത്യേകത, ചില ഒരു സമൂഹം നിത്യജീവനെ പറ്റി വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷെ വലിയൊരു സമൂഹം ഈ നിത്യതയെ പറ്റി വിശ്വസിക്കുന്നില്ല. അവര് പാതാളത്തിൽ ചെന്ന് അവിടെ കഴിഞ്ഞു എന്നുള്ള ചിന്ത. അതുകൊണ്ടാണ് നമ്മൾ മറ്റൊരു ഭാഗത്ത് ധൂളി നിന്നെ വാഴ്ത്തുമോ, പാതാളം നിന്നെ സ്തുതിക്കുമോ എന്നൊക്കെ ചിന്തിക്കുന്നതിന്റെ അർത്ഥമാണ്. മരിച്ചവരും മൗനത്തിൽ ഇറങ്ങിയത് നിന്നെ സ്തുതിക്കുന്നതിനൊക്കെ പറയുന്നതിന്റെ ഒരു വീക്ഷണമാണ്. പക്ഷെ അങ്ങനൊരു ചിന്തയുണ്ടായിരുന്നു. പക്ഷെ ആ ചിന്തയൊക്കെ അപ്പാടെ പൊളിച്ചു മാറ്റുകയാണ് നസറായൻ തന്റെ കുരിശുമരണത്തിൽ അനുഭവിച്ച പുനരുത്ഥാനം ചെയ്യുന്നതിൽ കൂടി. അന്ന് മുതലാണ് ഒരു ഇത് മരണത്തെ അതിജീവിച്ച് ഒരു പുതിയ ജീവൻ എനിക്കുണ്ടാകുന്നുള്ളൊരു വലിയ യാഥാർത്ഥ്യം ലോകം തിരിച്ചറിയാൻ തുടങ്ങിയത്. പൗലോസ് ലീഗ പോലും മരണത്തെ പ്രണയിക്കാനൊക്കെ കാരണം അതാണ്. അല്ലെങ്കിൽ വിശുദ്ധ ജീവിതം നയിക്കുന്ന പിതാക്കന്മാരൊക്കെ മരണം ഒരു തുടക്കമാണെന്നുള്ള ഒരു ചിന്തയിലേക്ക് അവരെത്തിച്ചേരുവാൻ തക്കവണ്ണം ഇടയായതിന്റെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഈ നിത്യജീവിതത്തെ പറ്റിയുള്ള ഒരു ആശയം നമ്മളെ എപ്പോഴും ഭരിക്കേണ്ടതാണ്. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്, ഞാൻ ജീവനുള്ള ദേശത്ത് യഹോവയുടെ നന്മയെ കാണും. ആ ഒരു വിശ്വാസം നമ്മളെ ഭരിക്കണം. ആ ഒരു വിശ്വാസമാകട്ടെ നമ്മുടെ ജീവിതത്തിന്റെ വീക്ഷണത്തിന്റെ ഏറ്റവും മുന്തിയ ഭാഗം. നമ്മുടെ തലമുറയെ പോലും നമ്മളത് പഠിപ്പിക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നമ്മൾ ദാവീദ് രാജാവ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഈ ഒരു വാക്യം വളരെ ശ്രദ്ധേയമാണ്. ദൈവമേ, ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. ജീവന്റെ വഴി നമുക്ക് ഓൾറെഡി ദൈവം കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് ആ വഴി അറിയാം. ആ വഴി എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ആ വഴിയിലേക്ക് നടക്കാൻ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഒരുപക്ഷെ നമ്മൾ നടക്കുന്നത് ഇരുട്ടുള്ളൊരു ലോകത്താണ്. ഇരുട്ടുള്ള ലോകത്ത് ആ വഴിയെ, നേരത്തെ പത്രോസ് ലീഗയുടെ നമ്മൾ ഓർപ്പിച്ച കാര്യം പറഞ്ഞതുപോലെ തന്നെ, ആ വഴിയെ മുടക്കാനായിട്ട് പല സാധ്യതകൾ നമുക്ക് മുമ്പിലുണ്ട്. ഒരുപക്ഷെ ഇത് പ്രലോഭനങ്ങളുടെ വഴിയായിരിക്കാം, രോഗങ്ങളായിരിക്കാം. ഒരുപാട് പേര് രോഗികളായിട്ടുള്ള മനുഷ്യരെ ഈ വഴിയിൽ നിന്ന് പിൻപാറ്റാറുണ്ട്. പക്ഷെ രോഗം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും സങ്കടം വരുമ്പോഴും പ്രലോഭനം വരുമ്പോഴും ഒക്കെ നമ്മൾ എപ്പോഴും ചിന്തിക്കണം, എനിക്കൊപ്പം ദൈവമേ അവിടുന്നുണ്ട്. എന്റെ ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. എനിക്കത് ഉറപ്പാ. ഏത് പ്രതിബന്ധങ്ങളുടെ വഴിയിലും നീ എന്നിലിട്ട് ആ ആത്മീയ ജീവിതത്തിന്റെ മഹത്വത്തെ നശിപ്പിക്കാതിരിപ്പാൻ തക്കവണ്ണം, നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ തക്കവണ്ണം, അല്ലെങ്കിൽ കള്ളന് പിശാജ് അടിച്ച് അത് മോഷ്ടിച്ചുകൊണ്ട് പോകാതിരിപ്പാൻ തക്കവണ്ണം നീ എന്നെ സഹായിക്കണമേ, എന്നെ ശക്തീകരിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ആമുഖത്തിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ, ഒരു ഗൃഹനാഥൻ തന്റെ കുടുംബനാഥയും തന്റെ മക്കളെയും തന്റെ കുടുംബത്തെയും വഹിച്ചുകൊണ്ട് ജീവനെ സംരക്ഷിക്കാൻ യാത്രയായതുപോലെ, ഓരോ ഗൃഹനാഥന്മാരും ഈ ശരീരത്തിന്റെ ജീവനെയല്ല, അതിനേക്കാൾ ഉപരി നമ്മുടെ കുടുംബത്തിന്റെ ആത്മീയ ജീവനെ സംരക്ഷിക്കാനുള്ള ഒരു യാത്രയാകട്ടെ ഈ ലോകത്തിലെ ജീവിതം. ഓരോ ഗൃഹനാഥനും ഒരു കടലിൽ കൂടി പോകുന്ന ഒരു ഓരോ കുടുംബം ഒരു കപ്പലാണ്. ആ കപ്പലിന്റെ കപ്പിത്താനാണ് ഗൃഹനാഥൻ എന്ന് പറയുന്നത്. ആ കുടുംബത്തിലുള്ള ആളുകളെ ആ കപ്പലിന് ചുറ്റും ശക്തമായ തിരമാലകളും പേമാലുകളും കൊടുക്കാറ്റും ഒക്കെ അലയടിക്കും. പക്ഷേ അവിടെ ധീരതയോടെ ക്രിസ്തുവാകുന്ന തുറമുഖത്തേക്ക് ലക്ഷ്യമാക്കി നടത്തേണ്ടുന്ന പ്രയാണം ചെയ്യേണ്ട ഒരു വലിയ പ്രതലമാണ് എന്റെ ഭവനം എന്നുള്ള ബോധ്യത്തോടുകൂടി ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമായി തീരുന്നത്. ലക്ഷ്യമാകുന്ന ക്രിസ്തുവിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. ഈ ഒരു ചെറിയ ധ്യാനം ആ ഒരു ആത്മീയ ബോധ്യത്തിലേക്ക് വളരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഒരു കാര്യത്തിൽ കൂടി ഒരു സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ കഴിഞ്ഞ 2-3 വർഷം വീട്ടിൽ നിന്നുകൊണ്ടാണ് ഈ ശുശ്രൂഷയൊക്കെ നടത്തിയത്. ഇന്ന് പള്ളിയിൽ നിന്നുകൊണ്ടാണ് നടത്തുന്നത്. എനിക്ക് മുമ്പ് 7-8 പേരുണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാനായിട്ട്. അടുത്ത ആഴ്ച മുതൽ കൂടുതൽ ആളുകൾ ഇവിടെ സംബന്ധിക്കും. അതോടൊപ്പം തന്നെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥന കേൾക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. തുടർന്നും ഈ പ്രാർത്ഥന കൂടുതൽ, പ്രത്യേകിച്ച് നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാളും ഇതിന്റെ പള്ളിയിൽ നിന്ന് ഇത് നടത്തുമ്പോൾ ഒരു പ്രത്യേക ജീവനും ആത്മീയ ഊർജവും ഉണ്ട്. അതുകൊണ്ട് അത് കൂടുതൽ നന്മയിൽ വളരും എന്ന് പ്രതീക്ഷിക്കുന്നു, പ്രത്യാശിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ആമേൻ. എനിക്ക് അച്ഛന്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഐ ആം നോട്ട് ഏബിൾ ടു അറ്റൻഡ് ടുഡേ സൂ ബോർ ഓഫ് ഫയർ സോർ. ഓക്കെ, ഞാനിപ്പോഴത് കണ്ടത്. തിരുമേനിക്ക് എന്തെങ്കിലും ഒരു വാക്ക് പറയാമെങ്കിൽ അത് കഴിഞ്ഞ് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പോകാറുണ്ട്.
ഓക്കെ. ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ, മറ്റ് വൈദിക ശ്രേഷ്ഠരെ, ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയ മാതാപിതാക്കളെ, നമ്മള് ക്രിസ്ത്യ ജീവിതത്തിൽ ഓർത്തിരിക്കേണ്ടെന്ന വലിയൊരു സന്ദേശമാണ് അച്ഛൻ നമ്മോട് പറഞ്ഞത്. ഓരോ ദിനവും നാം ഉണരുന്നു, യാത്ര ചെയ്യുന്നു, വീണ്ടും ഉറങ്ങുന്നു. പക്ഷെ യാത്ര തുടരുന്ന യാത്രയെ കുറിച്ചുള്ള ഒരു ആത്മീക ബോധം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണമെന്നുള്ള വലിയ ഒരു സന്ദേശമാണ് അച്ഛൻ പറയാൻ ശ്രമിച്ചത്. തീർച്ചയായും ഈ യാത്ര നമ്മൾ തുടർന്ന് അവസാനം ക്രിസ്തുവിൽ എത്തിച്ചേരുക. ബി വൺ വിത്ത് ക്രൈസ്റ്റ് ഓർ ബി ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലായിത്തീരുന്ന ഒരു ആത്മീയ യാത്രയാണ് നമ്മുടെ അനുദിന ജീവിതയാത്രയിൽ ഉണ്ടാകുന്നത്. ഓരോ പ്രഭാതവും ദൈവം നമുക്ക് നൽകുന്നതാണ്, ഓരോ നിമിഷവും ദൈവത്തിന്റെ ദാനമാണ്. ഈ ദൈവത്തിന്റെ ദാനത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ വിശുദ്ധിയോടുകൂടി എത്തിച്ചേരുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് വളരെ വേദപുസ്തകം വളരെ ശക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ദ വേ എന്ന് തന്നെയാണ് അപ്പോസ്തല പ്രവൃത്തികൾ 24:14 ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് തന്നെ, ക്രിസ്തീയത എന്ന് പറയുന്നത് തന്നെ ഒരു വഴിയാണ്, ഒരു ജീവിത മാർഗമാണ്, ഒരു ദൈവിക മാർഗമാണ്. പക്ഷെ ആ വഴിയെക്കുറിച്ച് വിശുദ്ധ മത്തായി ശ്ലീഹ ഓർപ്പിക്കുന്നുണ്ട്, 7:13-14 ഓർപ്പിക്കുന്നുണ്ട്. ദിസ് വേ ഈസ് നാരോ ആൻഡ് ഇറ്റ് ഈസ് എ ചലഞ്ചിങ് വേ, ഇടുക്കമുള്ള വഴിയാണ്. അത് അത്ര അനായാസമായി ഈ വഴി എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമായി കടന്നു പോകാമെന്നൊന്നുമല്ല. തമ്പുരാൻ വിളിച്ചിരുന്നത് തമ്പുരാന്റെ പിന്നാലെ കടന്നില്ലാൻ ആഗ്രഹിക്കുന്നവരെ കുരിശെടുത്തുകൊണ്ട് പിന്നാലെ കടന്നില്ലെന്നാ പറഞ്ഞു. അതുകൊണ്ട് തമ്പുരാൻ ഓർപ്പിക്കുന്നത് ഇത് നാരോ, ഇടുക്കമായ വഴിയാണ്. പക്ഷെ ആ വഴി ആത്യന്തികമായ ഇടുക്കമുള്ള വഴിയിലൂടെ പ്രാർത്ഥനയോടും പ്രത്യാശയോടും കൂടി വിശുദ്ധിയോടുകൂടി ചെല്ലുമ്പോൾ യേശുമ്പ്രൻ ആ വഴിയെ കുറിച്ച് പറയുകയാണ്. ആ വഴിയിലൂടെ യാത്ര ചെയ്യുന്നവർക്കാണ് ഐ ആം ദ വേ, ഐ ആം ദ ട്രൂത്ത്, ആത്യന്തികമായി അച്ഛൻ ഓർപ്പിച്ചതുപോലെ ദ ലൈഫ്, യഥാർത്ഥ ജീവൻ. നമ്മളെല്ലാവരും ജീവിക്കുന്നുണ്ട്, അമേരിക്കയിൽ ജീവിച്ചാലും ഇന്ത്യയിൽ ജീവിച്ചാലും കേരളത്തിൽ ജീവിച്ചാലും എവിടെ ജീവിച്ചാലും ഒരു നാളിൽ നമ്മളെല്ലാവരും ശരീരം മരിക്കും, പക്ഷെ ജീവൻ പോവില്ല. ജീവൻ ക്രിസ്തുവിലായിത്തീരുന്ന അനുഭവമുണ്ട്. അപ്പൊ ആ വഴിയിലൂടെ യാത്ര ചെയ്ത് അവന്റെ സത്യത്തിൽ ജീവിക്കുമ്പോഴാണ് യഥാർത്ഥമായ ആ ജീവനിൽ നമുക്ക് എത്തിച്ചേരാത്തക്ക സമിത്യ ജീവന്റെ അനുഭവം. അതാണല്ലോ ആത്യന്തികമായ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ക്രിസ്ത്യാനി എപ്പോഴും ഓർപ്പിക്കുന്ന 4 മരണമുണ്ട്, ന്യായവിധിയുണ്ട്, സ്വർഗമാണോ നരകമാണോ, ആത്യന്തികമായി നിത്യജീവനെ അവകാശമാക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നാമെന്നുള്ള ഒരു ബോധ്യം എപ്പോഴും നമ്മെ ഭരിക്കട്ടെ. അതിനായി എപ്പോഴും നമ്മെ പിതാക്കന്മാർ ഓർപ്പിക്കുന്ന 3 പോയിന്റ് ആയിട്ടൊന്ന് പറഞ്ഞോട്ടെ. 1, പ്രയർ, പ്രാർത്ഥനയാണ് അതിനുള്ള വഴി എന്ന് പറയുന്നത്. ആ യഥാർത്ഥ വഴിയിലൂടെ യാത്ര ചെയ്യുവാൻ നമുക്കുണ്ടാകേണ്ടുന്ന ഒരു മാർഗം എന്ന് പറയുന്നത്, അതിന്റെ ഉള്ള വഴി എന്ന് പറയുന്നത് പ്രാർത്ഥന തന്നെയാണ്. 2, റീഡിംഗ് ദ സ്ക്രിപ്ചർ, തിരുവചന വായനയാണ്. കർത്താമ്പരാൻ നമ്മോട് സംസാരിക്കാനുള്ള സമയങ്ങളാണ് തിരുവചന വായനയിലൂടെ. നാം തമ്പുരാനോട് പ്രാർത്ഥനയിലൂടെ സംസാരിക്കുന്നു, തിരുവചന വായനയിലൂടെ തമ്പുരാൻ നമ്മോട് സംസാരിക്കുന്നു. 3, തമ്പുരാന്റെ ഇഷ്ടപ്രകാരം അവന്റെ അരുളപ്പാടുകളെ അനുസരിച്ച് ജീവിക്കുക. പ്രയർ, റീഡിംഗ് ദ സ്ക്രിപ്ചർ ആൻഡ് ഫോളോ ദ കമാൻഡ്മെന്റ്സ് ഓഫ് ഗോഡ്, ദൈവ വഴിയിലൂടെ യാത്ര ചെയ്യുക. ആ യാത്ര ചെയ്യുമ്പോൾ ഈ ഇടുക്കമുള്ള വഴിയാണെങ്കിലും പ്രതിസന്ധികളുള്ള ജീവിതമാണെങ്കിലും ആത്യന്തികമായി നിത്യജീവന്റെ അവകാശത്തിൽ ദൈവിക സന്നിധിയിൽ ദൈവിക സാന്നിധ്യത്തിൽ ജീവിക്കാൻ തക്കോണം, അല്ലെങ്കിൽ നമുക്ക് എത്തിച്ചേരാൻ തക്കോണം സാധിക്കുമെന്നുള്ള ആ വലിയ സന്ദേശം അച്ഛൻ നൽകി. അച്ഛനോടും പങ്കുകൊള്ളുന്ന എല്ലാ പ്രിയ വൈദികരോടും ഇതിൽ പങ്കാളികളാകുന്ന എല്ലാ പ്രിയ മാതാപിതാക്കളോടും സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം, പരസ്പരം എല്ലാവരെയും ഓർക്കാം, നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്നവരെയും ദൈവത്തിന് ഓർക്കാം. എല്ലാവർക്കും ദൈവത്തിന്റെ സമാധാനവും ശാന്തിയും ഉണ്ടാകുവാനും അതിലൂടെ ദൈവിക പാതയിലൂടെ ജീവിച്ച്, ദൈവിക സമാധാനത്തിലൂടെ ജീവിച്ച് ആദ്യത്തെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ തക്കോണം എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം വരാൻ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.
വളരെ നന്ദി തിരുവേണി. തുടർന്നുള്ളത് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. നമുക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥനയ്ക്ക് പേര് തന്നിട്ടുള്ളത് ഒരു ജോസ് തേക്കാട്ടിലിനെ ഓർക്കാം. ടൈറ്റസ് ജേക്കബ്, രാജു ഫ്രം കാലിഫോർണിയ, തോമസ് പള്ളിക്കൽ, ഒരു ഏലിയാമ്മ ഓർക്കാം, ഡാലസിലുള്ള ഒരു സഹോദരിയുടെ അമ്മയാണ്. ഒരു ജിജിമോൾ പൗലോസിനെ ഓർക്കാം. അതുപോലെ ഒരു റേനു, ജോർജി ജോർജ്, രാജു, ഷാജി, ജോസ് ഫ്രം അടൂർ, സുനിൽ, ജൊഹാൻ, ജേക്കബ്, ഗ്രേസി, പോൾ ഫിലിപ്പ്, തോമസ്, സാധാരണ ഓർക്കാറുള്ള സജി അൻഡ്രോഹാൻ, സജിയെ പ്രത്യേകമായിട്ട് ഓർക്കുക. ഇങ്ങനെ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിൽ കൂടി ഇങ്ങനെ കടന്നു പോകുന്നു, ഇപ്പോഴും പ്രയാസത്തിൽ കൂടിയാണ്. അതുപോലെ നമ്മൾ ഓർക്കാറുള്ള ആലിസ് ജോസഫ്, ആലിസ് ജോസഫും ഇങ്ങനെ ബ്രെയിൻ സർജറി ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ തന്നെയും പലതരത്തിലുള്ള ശാരീരിക പ്രയാസങ്ങളും ഹെഡേക്കും ഒക്കെ ശക്തമായിട്ടുണ്ട്. ആലിസ് ജോസഫിനെ പ്രത്യേകമായിട്ട് ഓർക്കുക. പിന്നൊരു സോനു ജെയിംസ്, സൂസി ഫ്രം ഡാലസ്, സാം തോമസ്, രാജു ഫ്രം എറണാകുളം, ലിസി എബ്രഹാം, തോമസ്, ജിമ്മി, ടോബി, പേറ, മോളി, ജോയൽ, ജോയൽ ജോജി മാത്യു, പീറ്റർ കെ തോമസ് ദേവത്തെ ഓർക്കാം, ദേവിക്കുട്ടി ദേവത്തെ ഓർക്കാം. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ മദ്യപാനികളായിട്ട് ഒരുപാട് പല ആളുകളുണ്ട്, അവരുടെ പേരുകൾ അവരുടെ ബിജുവിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഓർക്കാം. സാധാരണ വോട്ട് സമ്പാദിച്ച കുഞ്ഞുങ്ങളെയും അവരുടെ പേരൻസിനെയും നമ്മൾ ഓർക്കുന്നുണ്ട്. പലതരത്തിൽ വളരെ മാനസിക സംഘർഷത്തിൽ കൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളുണ്ട്, അവരുടെയൊക്കെ ആശ്വാസവും അവരുടെ ശക്തി ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ദൈവസന്നിധി പ്രാർത്ഥിക്കാം. വേറെ നല്ലത് ആ പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ദൈവസന്നിധിയിലെ ശിരസുകളെ സമർപ്പിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന കരുണയുള്ള സ്വർഗീയ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം കൂടെ അങ്ങയുടെ മുമ്പാകെ ഇരുന്ന് ശാന്തമായി ദൈവവചനം ധ്യാനിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തെ അനുസരിച്ച് കർമ്മപ്പെടുത്തുവാനും അതോടൊപ്പം തന്നെ രോഗത്തിലും പ്രയാസത്തിലും കഴിയുന്ന ദൈവമക്കൾക്ക് വേണ്ടി കണ്ണുനീരോട് അവരുടെ മാനസിക സ്വസ്ഥതയ്ക്കും ശാരീരിക സൗഖ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് കൃപയോർത്ത് സ്തുതിക്കുന്നു. ദൈവമേ, ഈ ലോകത്തിലെ സകല സൃഷ്ടിയെയും അവിടുന്ന് സ്നേഹിക്കുന്നു. തിരിച്ച് ഞങ്ങൾ അങ്ങയെ സ്നേഹിച്ചില്ലെങ്കിൽ പോലും ആ സ്വർഗീയ സ്നേഹത്തിൽ ഞങ്ങളെ നിറയ്ക്കുന്ന കൃപയോർത്ത് സ്തുതിക്കുന്നു. അങ്ങയുടെ മക്കളൊന്നും അവകാശപ്പെടുവാനോ ഉള്ള അവകാശമോ നന്മയൊന്നും ഞങ്ങളിലില്ല. എങ്കിലും ഞങ്ങൾ കുറവുള്ളവരായി വഴുതെറ്റിപ്പോയുന്നവരായിട്ടും വീണ്ടും ഞങ്ങളുടെ പിന്നാലെ ഞങ്ങളെ കണ്ടെടുത്തി ആ തിരുമാറിവിൽ ചേർത്ത് പിടിച്ച് ഞങ്ങളെ കൊണ്ടു നടക്കുന്ന അങ്ങയുടെ കരുണയും വാത്സല്യത്തെയും ഓർത്ത് സ്തുതിക്കുന്നു. ജീവിതത്തിൽ ഓരോ നിമിഷവും ആ സ്നേഹത്തിന്റെ തണലിൽ ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഞങ്ങളെ ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകിച്ച് രോഗികളായി ഞങ്ങൾ പേര് പറഞ്ഞു, പേര് മനസ്സിലുള്ള അനേക ആളുകളുണ്ട്, പേര് പറയപ്പെടാത്ത രോഗികളുണ്ട്, ഇവരെയൊക്കെ അങ്ങയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. ദൈവമേ, രോഗവും ദുഃഖവും ഒക്കെ ലോകം സമ്മാനിക്കുന്ന പ്രതിബന്ധങ്ങളാകുന്നു. ലോകം സമ്മാനിക്കുന്ന ഈ പ്രതിബന്ധങ്ങളിൽ വീണുപോയി അങ്ങേ തള്ളി പറയാതെ ഈ ലോകം സമ്മാനിക്കുന്ന മുറിവുകളെ അതിജീവിച്ച് മുന്നോട്ടു പോകത്തക്കവണ്ണം അങ്ങയിൽ നിന്ന് ലഭ്യമാകുന്ന ഔദാര്യമായ ആന്തരിക ശക്തിയും ദൈവസൗഖ്യവും അങ്ങയുടെ സ്പർശനവും ഒക്കെ കരുത്തേകുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ദൈവം, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നത് ശരീരത്തിനേക്കാൾ ഉപരിയായി ഹൃദയത്തിനുള്ളിൽ നിന്നാകത്തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ ചേർത്ത് ഞങ്ങളെ ആ ഒരു തിരിച്ചറിവിലേക്ക് ബോധ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കരുണയുള്ള പിതാവാകുന്നു, സ്നേഹിക്കുന്ന പിതാവാകുന്നു. ദൈവമേ, ഹൃദയം തുറന്ന് നിലവിളിച്ച അപേക്ഷകളൊക്കെയും അങ്ങ് മാനിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഏത് ആവശ്യവുമായിട്ട് അടുത്തു വന്നാലും ഞങ്ങൾക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നതിലപ്പുറം ഞങ്ങളെ ഞങ്ങളെ ഇന്നത്തേക്കല്ല നാളേക്കുള്ള നന്മയെ കൂടെ കണ്ട് മനസ്സിലാക്കി ഞങ്ങളെ നടത്തുന്ന പിതാവാകുന്നുവല്ലോ അങ്ങ്. ആ പാതയിൽ തന്നെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഞങ്ങളെ ശക്തീകരിക്കുകയും ഒരുക്കുകയും ചെയ്യണമേ. ഞങ്ങൾ ഓരോ ആളുകളെയും തിരുമുമ്പാ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. യുവാക്കന്മാർ, യുവതികളെ, ചെറുപ്പക്കാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മയക്കുമരുന്നും അതുപോലെ കഞ്ചാവും ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ലോകത്തിൽ അതിശക്തമായി നിലനിന്നുകൊണ്ട് ഞങ്ങളുടെ തലമുറയുടെ വിശുദ്ധിയെ പോലും ഇല്ലായ്മയിലേക്ക് കണ്ട് നയിക്കുന്ന സ്ഥലത്ത് ജീവിക്കുമ്പോൾ ദൈവമേ, അവിടുന്ന് നിയന്ത്രിക്കുകയും ഇത്തരം പൈശാചിക തിന്മകളെ നീക്കിക്കളയുകയും ചെയ്യണമേ. കുടുംബജീവിതം മാതാപിതാക്കളെ, സഹോദരങ്ങളെ ഓർക്കുന്നു. പരസ്പരം ഉൾക്കൊള്ളുവാനും പ്രശ്നങ്ങളെ സമചിത്തതയോടെ കൈകാര്യം ചെയ്യുവാനും ഒരേ വീക്ഷണത്തോടുകൂടി ദൈവം ഒരുക്കുന്ന പർദീസയാകുന്ന കുടുംബത്തിന്റെ മഹത്വത്തെ ദർശിപ്പാൻ അവരോരുത്തരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെയും നാട്ടിലെ മണ്ടു കഴിയുന്ന എല്ലാ മാതാപിതാക്കളെയും അവിടുന്ന് ബലപ്പെടുത്തണമേ. പ്രത്യേകിച്ച് തനിയെ താമസിക്കുന്ന എല്ലാവരെയും അവിടുന്ന് കരുതണമേ. വിവാഹപ്രായമെത്തിയിട്ടും പങ്കാളികൾ ലഭിക്കാതെ പ്രയാസപ്പെടുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടിട്ടും കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന പ്രതികളെയും ദൈവമേ പേരുപേരായി ഹൃദയത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും സാമ്പത്തികമായി വലയുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്നവരെയും പ്രത്യേകമായിട്ട് കരങ്ങളിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ സഭയെ ഓർക്കുന്നു. നയിക്കുന്ന ബാബാ തിരുമേനിയും എല്ലാ തിരുമേനിമാരെയും ഭദ്രാസനത്തെ എല്ലാ ഭദ്രാസനങ്ങളെയും ഓർക്കുന്നു. പ്രത്യേകിച്ച് ഈ ഭദ്രാസനത്തെയും ഞങ്ങളെ നയിക്കുന്ന അഭിയുന്ന തിരുമേനിയും അടുത്ത് പരിപാലിക്കണമേ. ദൈവമേ, അങ്ങയിൽ ആലോചന കഴിച്ച് ഓരോ കാര്യങ്ങളും നിർവഹിക്കുവാനും എടുക്കുന്ന എല്ലാ കാര്യങ്ങളും വിജയവും നന്മയും പൂർണ്ണതയും കൈവരിപ്പാനും ദാസനടയാക്കി തീർക്കണമേ. സഭയുടെ ആത്മിക സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെയും ഇവിടെ സേവനം ചെയ്യുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെയും മാതൃദേശത്തെയും ഓർക്കുന്നു. ഇതിന് തീവ്രവാദം മൂലവും സാംക്രമിക ലോകം മൂലവും ഒക്കെ വലിയുന്ന എല്ലാ ആളുകളെയും ദൈവമേ നിങ്ങളുടെ കരുണയുടെ മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കൂട്ടായ്മ അവിടെ നിന്ന് വാഴ്ത്തണമേ. നേതൃത്വം കൊടുക്കുന്നവരെയും സംബന്ധിക്കുന്നവരെയും എല്ലാവരെയും സ്വർഗീയ നന്മകളാൽ നിറയ്ക്കണമേ. ദൈവമേ, ഓരോ കൂട്ടായ്മയും ഞങ്ങളെ കൂടുതൽ വിശുദ്ധിയിലേക്ക് നയിക്കുന്ന സാധ്യതകളായി തീരുവാൻ സഹായിക്കണമേ. അറിഞ്ഞോ അറിയാതെ എവിടെയെങ്കിലും കുറവുകളോ പരിമിതികളോ ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കി ഞങ്ങളെ കൂടുതൽ തെളിമയിലേക്കും വെളിച്ചത്തിലേക്കും നയിക്കുവാൻ തക്കവണ്ണം വിടയാക്കി തീർക്കണമേ. സകല വാങ്ങിപ്പോയവർക്കും സ്വർഗീയ ഊർജമില ആശ്വാസം നൽകണമേ. ഞങ്ങൾ നടക്കുന്നതിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ.
പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റുഹായുടെ സംബന്ധവും സഹവാസവും ദൈവമാർത്താവേ, ഞങ്ങളെല്ലാവരുടെ കൂടെയും ഞങ്ങളുടെ ആ പ്രാർത്ഥന ആവശ്യപ്പെടുന്ന എല്ലാവരുടെ കൂടെയും രോഗത്തിലും പ്രയാസത്തിലും വാർദ്ധക്യത്തിലും പലവിധമായ പ്രയാസങ്ങളിൽ കടന്നു പോകുന്ന എല്ലാവരുടെ കൂടെയും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.
സംബന്ധിച്ച് എല്ലാവരോടും സ്നേഹം നന്ദി അറിയിക്കുന്നു. പ്രത്യേക നയിക്കുന്ന അഭിന തിരുമനസ്സിനോടുള്ള സ്നേഹവരത്തി കൂടി അറിയിക്കുന്നു. സംബന്ധിച്ച എല്ലാ വൈദികരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹം അറിയിക്കുന്നു. ഇന്ന് രണ്ടു മൂന്ന് വൈദികർക്കും എല്ലാവർക്കും തിരക്കായിപ്പോയി, അതുകൊണ്ട് ആർക്കും സംബന്ധിക്കാൻ സാധിച്ചില്ല എങ്കിൽ തന്നെയും അവരുടെ അഭാവത്തിൽ അവരെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൂരം ചാരിയുമായിരിക്കുന്ന എല്ലാ വൈദികരോടും, പ്രത്യേകിച്ച് വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ, പ്രത്യേകിച്ച് സെന്റ് തോമസ് പള്ളിയുടെ അങ്കണത്തിൽ കൂടി ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം നന്ദി അറിയിക്കുന്നു. ബൈബിള് വായിച്ച കുഞ്ഞമ്മയാൻ്റെ അതുപോലെ തന്നെ ഇതിന്റെ അത്യുള്ള പ്രിയപ്പെട്ട മനോജ് അല്പമേ അധികമായോ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം നന്ദി അറിയിക്കുന്നു. ദൈവം അനേവരെയും വാഴ്ത്തി എനിക്ക് ജയിക്കുമാറാകട്ടെ. നന്ദി.